Guide of the early church.
ആദിമ സഭകളെ നയിച്ച ദൃഢ വിശ്വാസങ്ങളെ കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരുന്നത്.
Today it is going to be more deeper.
ഇന്ന് കുറച്ചുകൂടി ആഴമേറിയ സത്യങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലുവാൻ പോവുകയാണ്.
And I would urge the young people, there are very few young people today, to listen very carefully.
ഇന്ന് വളരെ ചെറു പ്രായത്തിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് പ്രത്യേക ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.
The convictions that the early churches had,
ആദിമ സഭകൾ അവർ കടപിടിച്ചിരുന്ന ആ ദൃഢവിശ്വാസങ്ങൾ,
it was because of the commitment to God's truth.
അത് ദൈവ സത്യങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ദൗത്യ ബോധം നിമിത്തമായിരുന്നു.
And as I had mentioned last time that over the generations and centuries it has passed by.
ഞാൻ കഴിഞ്ഞ ക്ലാസുകളിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ തലമുറകളിൽ കഴിഞ്ഞ യുഗങ്ങളിൽ അത് കടന്നു പോവുകയുണ്ടായി.
These have been diluted to a great extent.
ഇത് വളരെയധികം അവിടെ ലളിതവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ യുഗങ്ങൾ കഴിഞ്ഞു പോകുന്തോറും.
And who is responsible for that?
അതിന് ഉത്തരവാദികൾ ആരാണ്?
The church is responsible.
വാസ്തവമായി അത് സഭയ്ക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം.
ഐ ആം റെസ്പോൺസിബിൾ.
ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്.
വാട്ട് കാൻ ബി ഡൺ അബൌട്ട് ഇറ്റ്?
അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ചെയ്യുവാൻ ഉള്ളത്?
ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ.
അത് വലിയ ഒരു ചോദ്യം ചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്.
ഫ്രം വെയർ ടു സ്റ്റാർട്ട് ഓൾ ഓവർ അഗൈൻ.
വീണ്ടും എവിടെ നിന്ന് നാം തുടങ്ങണം എന്നുള്ള ആ ചോദ്യം.
And I was pondering about this question, which is a very practical question.
ഇത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു ചോദ്യം ആയതിനാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നു.
I could come to one conclusion.
ഒരു ചിന്തയിലേക്ക് എനിക്ക് കടന്നു വരുവാനിടയായി തീർന്നു.
And that is, it has to start with my family.
ആ ചിന്ത എന്നുള്ളത് വാസ്തവമായിട്ട് അത് ആരംഭിക്കേണ്ടത് എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്.
Family is the first Bible college.
ഒരു കുടുംബമാണല്ലോ ആദ്യത്തെ വേദ പഠന സ്ഥാപനം.
Always remember, Satan attacks the family first.
നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് സാത്താൻ ആക്രമിക്കുന്നത് ആദ്യമായിട്ട് കുടുംബങ്ങളെയാണ്.
And through family he attacks church next.
കുടുംബങ്ങളിൽ കൂടെ സഭകളെ അവിടെ ആക്രമിക്കുവാൻ അവൻ തുനിയുന്നു.
Now these are the two targets of Satan.
സാത്താനെ സംബന്ധിച്ച് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആയിട്ടുള്ളത് ഈ രണ്ട് സ്ഥാപനങ്ങളാണ്.
Have you noticed one thing of in the last 20 years?
ഈ കഴിഞ്ഞ 20-ഓളം വർഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു സത്യം എന്താണ് എന്നുള്ളതാണ്.
Family purity and sacredness of family is getting lost as days ago.
ഈ നാളുകൾ കഴിയുന്തോറും കുടുംബത്തിൽ പുലർത്തി ചെല്ലേണ്ടതായിട്ടുള്ള വിശുദ്ധി അത് സ്വല്പം സ്വല്പമായി അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
Since I am a family educator, I can speak a lot about it. What is the current trend now?
ഞാൻ കുടുംബങ്ങളെ അങ്ങനെ ഉപദേശിക്കുകയും ആ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ആ ഒരു ക്രമാനുഗതമായിട്ടുള്ള ആ ഒരു മൂല്യച്ഛേദനം എനിക്ക് കാണുവാൻ സാധിക്കുന്നു.
ഇറ്റ് ഇസ് എ വെരി സാഡ് സിറ്റുവേഷൻ ദാറ്റ് വി ആർ ഹെഡിംഗ് ടു.
നാം വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ഭാവിയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വസ്തുതാപരമാണ്.
ദർ ഇസ് എ ഗ്രേറ്റ് ഡിസ്കഷൻ ദാറ്റ് ഇസ് ഗോയിങ് ഓൺ അമംഗ്സ് ബ്രദറൻസ് നൌ.
വിശ്വാസികളുടെ ഇടയിൽ ബ്രദറൻ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ചർച്ച ഇപ്രകാരം നടന്നുകൊള്ളുന്നുണ്ട്.
ആൻഡ് ദേ ആർ സെയിങ് ദാറ്റ് ലൈക്ക് അതർ മെയിൻലൈൻ ചർച്ചസ് ആർ ഹാവിംഗ് പ്രീ മരൈറ്റൽ കൗൺസിലിംഗ് വി ഓൾസോ ഷുഡ് ഹാവ് നൌ.
അവരും പ്രകാരം പറയുന്നുണ്ടല്ലോ മറ്റേ സാമുദായിക സഭകളിൽ നടപാടുന്നത് പോലെ വിവാഹത്തിന് മുമ്പ് ഉള്ള ഒരു കൗൺസിലിംഗ് അത് നമ്മൾക്കും ആവശ്യമുണ്ട് എന്ന് അവർ പറയുന്നതായിട്ട് കേൾപ്പാനിടയായി തീർന്നു.
ഇറ്റ് ഓൾ സ്റ്റാർട്സ് ദേർ.
അവിടെയാണ് അതെല്ലാം തുടങ്ങുന്നത്.
ഫ്രം ദേർ ഇറ്റ് കംസ് ടു ചർച്ച്.
അവിടെ നിന്നാണ് സഭയിലേക്ക് നാം കടന്നു വരുന്നത്.
ഫ്രം ചർച്ച് ഇറ്റ് ഗോസ് ഔട്ട്.
സഭയിൽ നിന്ന് അത് വെളിയിലോട്ട് പുറപ്പെട്ടു പോവുകയാണ്.
Satan knows where to attack.
അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് സാത്താൻ അറിയാം എവിടെ താൻ ആക്രമിക്കണം എന്നുള്ളത്.
And today and next Wednesday, that is the 7th class, we are going to deal with assembly distinctions.
ഇന്ന് നാം ഇന്നത്തെ ക്ലാസും ബുധനാഴ്ച 7-ാമത്തെ ക്ലാസും സഭയിൽ ഉള്ള വിശ്വാസ പ്രമാണങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് സവിശേഷതകളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ എടുക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു.
I'll be going very slow, okay? Don't worry. Now, this is a little tough topic.
ഇത് വളരെ പ്രയാസമേറിയ ഒരു വിഷയമാണ്.
So, I'll be going slow.
അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പതുക്കെയാണ് ഞാൻ അത് പറയുവാൻ പോകുന്നത്.
And I have taken this topic especially for the young couples and young men and women.
പ്രത്യേകാൽ യവനക്കാരായ ചെറുപ്പ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അവരെ ഉദ്ദേശിച്ചാണ് ഈ വിഷയം ഞാൻ എടുത്തിരിക്കുന്നത്.
I have left out spiritual gifts.
ഞാൻ ആത്മീയ വരങ്ങളെ അത് ഇപ്പോൾ എടുക്കുന്നില്ല.
I have left unity of the church.
സഭയുടെ ഐക്യത അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല.
I have left the leadership of the church.
സഭാ നേതൃത്വം അതിനെക്കുറിച്ച് ഞാൻ വിട്ടുകളഞ്ഞിരിക്കുകയാണ്.
I have left the discipline in the church.
സഭയിൽ ഉള്ള ആ ഒരു ചിട്ട ആ കീഴ്വഴക്കങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല.
No, these are very exhaustive topic.
ഇതെല്ലാം വളരെ സമഗ്രമായിട്ട് പഠിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
The spirit of God led me to very practical aspects of the first century church.
എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ആദിമ സഭയിൽ നടമാടിയിരുന്ന ആ പ്രാവർത്തികമായിട്ടുള്ള ആ വിഷയങ്ങളിലേക്ക് എന്നെ നയിപ്പാൻ ഇടയായി തീർന്നു.
ബട്ട് ഐ കുഡ് നോട്ട് ലീവ് ദിസ് ടോപ്പിക്.
എന്നാൽ ഈ വിഷയം വിട്ടുകളയുവാൻ എനിക്ക് ഇടയായി തീർന്നില്ല.
ഓക്കെ, ആൻഡ് ഹെൻസ് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ വാട്ട് ആർ അവർ അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്സ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സഭാ കുടിവരുകളുടെ പ്രത്യേകതകൾ, വിശേഷതകൾ, വിശേഷ ഗുണങ്ങൾ എന്താണ് എന്ന് നാം ഇന്ന് കാണുവാൻ പോവുകയാണ്.
When did brethren assembly originate? When did it start?
Nammada brethren assembly ennu parayna nammada assembly adinte ulbhavam ennaanu undayathu.
In 1820 it was started in Dublin, Ireland.
1820 varshathil Dublin, Ireland ilana idinte ulbhavam namukku kaanvan idayathirunnu.
And what do brethrens believe?
ബ്രദറിൻ വിശ്വാസികൾ അവരെന്താണ് വിശ്വസിക്കുന്നത്?
That Bible is the supreme authority for the church doctrine and it is the practice over the tradition over of men.
അവർ വിശ്വസിക്കുന്നത് വേദപുസ്തകം ആണ് സഭ ആ ഉപദേശങ്ങൾക്ക് ആധികാരികം നൽകുന്നത് മാത്രമല്ല മനുഷ്യരുടെ പാരമ്പര്യത്തെക്കാൾ വേദപുസ്തകം ആണ് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി തരുന്നത്.
Now this is the most important thing of assembly distinctive.
ഇതാണ് ഏറ്റവും സഭ സവിശേഷതകളിൽ ഏറ്റവും പ്രാമുഖ്യം വഹിക്കുന്നതായിട്ടുള്ള ആ വിശേഷണം.
Now we see ourselves not as a denomination.
Naam oru samudaya sabha enna nilayil alla nammale thanne kaanunnathu,
but as a gathering of people separated unto God.
Mariche kartavinayi verpeduthappetta oru kootathinte kootayma.
Now mainline churches, they may see us as a denomination, but we are actually not a denomination.
മറ്റുള്ള സമുദായിക സഭകൾ നമ്മളെയും ഒരു സമുദായ സഭ എന്നുള്ള നിലയിൽ കാണുമായിരിക്കും, പക്ഷേ നാം അപ്രകാരമുള്ള ഒരു കൂടിവരവല്ല.
Who were the influential figures of this movement?
ഈ ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ പേരുകേട്ട ആ വ്യക്തികൾ ആരൊക്കെയായിരുന്നു?
ജെ എൻ ഡാർബി,
ആന്റണി നോറിസ് ഗ്രോവ്സ്.
ഹി വാസ് എ ഡെന്റിസ്റ്റ് ആൻഡ് ഹി വാസ് സ്റ്റഡിങ് തിയോളജി.
താൻ ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു എങ്കിലും താൻ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു.
എഡ്വിൻ ക്രോമിൻ, and he was studying medicine.
താൻ വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
And John Gilford Bellay.
John Gilford Bellay.
Now he was a lawyer.
താൻ ഒരു അഭിഭാഷകനായിരുന്നു.
Now he was the person who brought these three people together.
ഈ ജോൺ ഗിൽഫോർഡ് എന്നുള്ള വ്യക്തിയായിരുന്നു മുൻ പറഞ്ഞ മൂന്ന് വ്യക്തികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്.
Who had the conviction that we don't belong to a denomination and we believe in the inerrancy of the 66 books of the Bible.
താന പ്രകാരം വിശ്വസിച്ചിരുന്നു നാം മറ്റ് സമുദായങ്ങളെ പോലെ ഒരു സമുദായമല്ല മറിച്ച് ദൈവ വചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 66 പുസ്തകത്തിന്റെ ദൈവ നിശ്വസനീയതയെ കുറിച്ച് താൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു.
Now this title has been taken from Matthew chapter 23 and verse 8 actually.
ഈ ശീർഷകം മത്തായി സുവിശേഷം 23 അധ്യായം 8 വാക്യത്തിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
But you will not be called a rabbi, for one is your teacher, the Christ, and you all are brethren.
അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരും റബി എന്ന് വിളിക്കപ്പെടുവാൻ കാംക്ഷിക്കരുത്, നിങ്ങൾക്ക് ഉപദേഷ്ടാവ് ഒന്ന് മാത്രം ഒരുവനല്ലോ ക്രിസ്തു, നിങ്ങളെല്ലാവരും അന്യോന്യം സഹോദരന്മാർ തന്നെ.
The first meeting of was held in England in 1831 in Plymouth.
ഈ കൂട്ടരുടെ ആദ്യത്തെ കൂടിവരവ് 1831 പ്ലിമത്ത് ഇംഗ്ലണ്ടിൽ ആണ് അവർ ഒന്നിച്ച് വന്നത്.
That is why the movement is known as Plymouth Brethren Movement.
അതുകൊണ്ടാണ് ഈ ബ്രദറൻ പ്രസ്ഥാനം അതിന് പ്ലിമത്ത് ബ്രദറൻ എന്ന പേര് വരുവാൻ ഇടയായി തീർന്നത്.
Now this is the history of the inception in England, that is in Ireland, that is in Dublin.
ഞാൻ ഇപ്പോൾ വിവരിച്ചത് അയർലൻഡ് ഡബ്ലിൻ അതായത് ഇംഗ്ലണ്ട് പ്രദേശങ്ങളിൽ ഈ നമ്മുടെ ബ്രദറിൻ സഭയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്.
Now come to the brethren history in Kerala.
നമ്മുടെ കേരളത്തിൽ ഉള്ള ബ്രദറിൻ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ,
ഇറ്റ് വാസ് ആന്റണി നോറിസ് ഗ്രോസ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി അസംബ്ലി ടീച്ചിംഗ് ഇൻ കേരള.
ഇത് ആന്റണി മോറിസ് ഗ്രോസ് തന്നെയാണ് അസംബ്ലി ഉപദേശങ്ങൾ കേരളത്തിലും കൊണ്ടുവരുവാനിടയായി തീർന്നത്.
ഹി വാസ് എ പയനിയർ ഇൻ അയർലൻഡ് ആൻഡ് ഹി കെയിം ടു ഇന്ത്യ.
താൻ അയർലൻഡിൽ ഈ പ്രസ്ഥാനം മുൻനിരയിൽ നിന്ന് നയിച്ചവനാണ്. താൻ അത് ഇന്ത്യയിലേക്കും കൊണ്ടുവരാനിടയായി തീർന്നു.
ഇൻ 19 മാർച്ച് 1899 ഫസ്റ്റ് ബ്രദറൻ മീറ്റിംഗ് ബൈ വോൾബ്രെച്ട് നാഗൽ.
19 മാർച്ച് 1899 വർഷത്തിൽ ആദ്യത്തെ ബ്രദറൻ മീറ്റിംഗ് സഹോദരൻ വോൾബ്രെച്ട് നാഗലിന്റെ നേതൃത്വത്തിൽ നടപ്പാനിടയായി തീർന്നു.
നൗ ഇൻ 1872 ദർ വാസ് എ ബ്രദറൻ മൂവ്മെന്റ് വിച്ച് വാസ് സ്പിയർ ഹെഡഡ് ബൈ മത്തായി ഉപദേശി.
1882 മത്തായി ഉപദേശി നേതൃത്വം നൽകിക്കൊടുത്ത ഒരു ബ്രദറൻ മൂവ്മെന്റ് ഉണ്ടായി വരുവാനിടയായി തീർന്നു.
ആൻഡ് ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് ജോൺ അരുളപ്പൻ.
മത്തായി ഉപദേശി എന്ന ആ സഹോദരൻ ജോൺ അരുളപ്പൻ എന്നുള്ള ഒരു വ്യക്തിയുടെ ശിഷ്യനായിരുന്നു.
നൗ ഇൻ കുംഭനാട് ഇൻ ദ ഇയർ 1887
കുംഭനാടിൽ
ഫോർ മെൻ മെറ്റ് അറ്റ് ദി ഹോം ഓഫ് കുട്ടിയിൽ മത്തായി.
നാല് സഹോദരന്മാർ കുട്ടിയിൽ മത്തായി എന്ന ആ സഹോദരന്റെ ഭവനത്തിൽ കൂടി വരുവാനിടയായി തീർന്നു.
ഓൾറൈറ്റ്, ദേ വേർ പി ഇ മാമൻ, പി ഇ ജോൺ ആൻഡ് പി സി ചാക്കോ ആൻഡ് കുട്ടിയിൽ മത്തായി ഹിംസെൽഫ്.
ആ നാല് വ്യക്തികൾ പി ഇ മാമൻ, പി ഇ ജോൺ, പി സി ചാക്കോ, കുട്ടിയിൽ മത്തായി.
നൗ ദ വർക്ക് വാസ് ഹെഡഡ് ബൈ the Englishman Nagel.
ഈ ഒരു പ്രവർത്തനം അതിന് നേതൃത്വം വഹിച്ചത് ഇംഗ്ലീഷ് സായിപ്പ് ആയിരുന്ന വി നാഗൽ തന്നെയായിരുന്നു.
With him was Handley Bird, E.H. Noel, and Mahakavi K.V. Simon and P.C. John.
തന്നോടുകൂടെ സഹപ്രവർത്തകരായി ഹാൻഡ്ലി ബേർഡ്, ഇ എച്ച് നോയൽ, കെ വി സൈമൺ, പി സി ജോൺ എന്നിവരും ഉണ്ടായിരുന്നു.
Now, if you study history of Kerala Brethren,
കേരള ബ്രദറിൻ ചരിത്രം നാം ഒന്ന് പഠിക്കുമെങ്കിൽ,
ലോനപ്പൻ ഉപദേശി ബ്രദർ വാസ് പ്രോസിക്യൂട്ടഡ് ഇൻ അങ്കമാലി.
ലോനപ്പൻ ഉപദേശി എന്ന സഹോദരൻ അങ്കമാലിയിൽ വെച്ച് പീഡ സഹിപ്പാനിടയായി തീർന്നു.
ഹി കെയിം ഔട്ട് ഓഫ് ദ മെയിൻ ലൈൻ ചർച്ച് ആൻഡ് ഹി വാസ് സ്ട്രിപ്ഡ് നേക്കഡ് ആൻഡ് മേഡ് ടു വാക്ക് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് അങ്കമാലി.
താൻ ആ സഭ സാമുദായിക സഭയിൽ നിന്ന് വരുവാൻ ഇടയായി തീരുമ്പോൾ ബ്രദറിൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ വളരെയധികം പീഡയിൽ കൂടെ കടന്നു പോകുവാനും തന്നെ തന്റെ വസ്ത്രങ്ങളൊക്കെ അവർ അഴിച്ച് ആ രീതിയിൽ ആ വഴിയിൽ കൂടെ നടപ്പാനൊക്കെയും ഇടയാക്കി.
There was one brother called കോശി മാത്തുണ്ണി.
ഒരു കോശി മാത്തുണ്ണി എന്ന പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു.
He had a young wife who died.
തനിക്ക് ഒരു തന്റെ ഭാര്യ യവനത്തിൽ തന്നെ മരിപ്പാൻ ഇടയായി.
And he was not given a place to bury because of the faith.
തനിക്ക് തന്റെ ഭാര്യയെ സംസ്കരിക്കാൻ ഒരു സ്ഥലം നൽകി കൊടുത്തില്ല. എന്തെന്നാൽ തന്റെ വിശ്വാസം മുഖാന്തരം.
And on 25th December 1915
December 1915
മഹാകവി കെ വി സൈമൺ വാസ് എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ഫ്രോം മാർത്തോമാസ് ചർച്ച് ഫോർ ടേക്കിംഗ് ബിലീവേഴ്സ് ബാപ്റ്റിസം.
മഹാകവി കെ വി സൈമൺ സാർ തന്നെ മാർത്തോമാ സഭയിൽ നിന്ന് പള്ളി ഭ്രഷ്ടനാക്കപ്പെട്ടു. എന്തെന്നാൽ വിശ്വാസികളുടെ സ്നാനം താൻ കൈക്കൊണ്ടത് നിമിത്തം.
ഫ്രം ദെൻ ഓൺ ദ മാന്റിൽ ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ് ടേക്കൺ ബൈ ദ ഫസ്റ്റ് ജനറേഷൻ our forefathers.
തുടർമാനമായിട്ട് ഈ വിശ്വാസത്തിന്റെ ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ആദിമ സഭയുടെ പൂർവ്വ പിതാക്കന്മാർ ഏറ്റെടുക്കുവാനിടയായിട്ടു.
Like Amichurian, Vittithamma Thaichan and so on and it came to us this day.
എമിചെറിയാൻ, വീറ്റിമത്തായ്ചായൻ എന്നീ സഹോദരങ്ങളിൽ കൂടെ അത് കടന്നു വരികയും ഈ നാളുകളിൽ നമ്മൾക്കും അത് വന്നു ലഭിക്കാനിടയായി തീർന്നു.
Now, conviction of Kerala brethren.
കേരള ബ്രദറിൻ വിശ്വാസികളുടെ ദൃഢവിശ്വാസം.
ഇറ്റ് ഇസ് ഇൻക്രെഡിബൾ.
അത് വളരെ മഹനീയമായിട്ടുള്ള ഒന്ന് തന്നെയാണ്.
യു നോ മോർ ദാൻ മീ.
നിങ്ങൾക്കൊരു പക്ഷേ എന്നേക്കാൾ ധാരാളമായി അറിയും.
ആൻഡ് ഹൗ ദേ സ്റ്റുഡ് ഫോർ ഫെയ്ത്ത്.
അവർ എവിധം വിശ്വാസത്തിനായി നിലനിന്നു എന്നുള്ളത്.
ഹൗ ദേ വേർ പെർസിക്യൂട്ടഡ് ഫോർ ഫെയ്ത്ത്.
അവർ എപ്രകാരം വിശ്വാസം നിമിത്തം പീഡ സഹിച്ചു എന്നുള്ളത്.
യു നോ, I always imagine like that.
ഞാൻ എപ്പോഴും ഇപ്രകാരം ചിന്തിപ്പാനിടയായി തീരാറുണ്ട്.
God has blessed Kerala people with conviction of the word.
ദൈവം കേരളത്തിലുള്ള വിശ്വാസികളെ വേദവചനത്തിൽ ഉള്ള ദൃഢവിശ്വാസം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ചിന്തിപ്പാനിടയായി തീർന്നിട്ടുണ്ട്.
When I compare a North Indian and a Keralite,
ഉത്തര ഇന്ത്യയിലുള്ള ഒരു വിശ്വാസിയെയും കേരളത്തിലുള്ള ഒരു വിശ്വാസിയെയും താരതമ്യം ചെയ്യുമ്പോൾ,
there is a huge difference as far as conviction is concerned.
ദൃഢവിശ്വാസം സംബന്ധിച്ച് വളരെ അധികം ഒരു വ്യത്യാസമുണ്ട് എന്ന് എനിക്ക് കാണുവാനിടയായി തീർന്നു.
There are few exceptions in North India whom I know very closely, who are very good in conviction.
ഒരുപക്ഷെ വിരലിലുണ്ടാകുന്ന എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചിലർ ഉത്തരേന്ത്യയിൽ വളരെ ദൃഢ നിശ്ചയം ഉള്ളവരുണ്ട് എന്ന് കാണുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. എന്നിരുന്നാലും
വാട്ട് വി ഹാവ് ഗോട്ട് ആസ് എ ട്രഷർ ഫ്രം ഗോഡ്, ദിസ് കൺവിക്ഷൻ ഓഫ് ദ വേർഡ്, കൺവിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, കൺവിക്ഷൻ ഓഫ് മിഷൻസ്, it is incredible.
എന്നാൽ കേരളത്തിൽ വിശ്വാസികൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ആ ദൈവവചനത്തെ കുറിച്ചുള്ള നിശ്ചയം, സുവിശേഷത്തെ കുറിച്ചുള്ള നിശ്ചയം, സത്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയം എന്നുള്ളത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഒരു നിക്ഷേപം തന്നെയാണ്.
Now that is history.
അത് ചരിത്രമാണ്.
Now we cannot always glory in history.
എന്നാൽ നമുക്ക് എപ്പോഴും ചരിത്രത്തിൽ മാത്രം അങ്ങനെ പ്രശംസിച്ച് കൊണ്ടിരിക്കാൻ അനുവദിച്ചിട്ടില്ല.
ഇറ്റ് ഈസ് ഗുഡ് ടു സേ അബൌട്ട് ഹിസ്റ്ററി.
ചരിത്രത്തെ കുറിച്ച് പറയുന്നത് നല്ലതാണ്.
ബട്ട് ഹിസ്റ്ററി ഷുഡ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ടു മേക്ക് അസ് മോർ men and women of conviction.
എന്നാൽ ചരിത്രം നമ്മളെ ഏവരെയും കൂടുതൽ ദൃഢവിശ്വാസം ഉള്ള പുരുഷന്മാരും സഹോദരിമാരും ആക്കി തീർക്കേണ്ടത് ആവശ്യമാണ്.
I would like to put a question before you.
ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പായി ഉന്നയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
Where has the problem occurred?
പ്രശ്നം എവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്?
Can you think about it as very sincere people who love God?
വളരെ നിർബലതയോടുകൂടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന നിലയിൽ ആ ഒരു ചോദ്യത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിപ്പാനിടയായിത്തീരുന്നുണ്ടോ?
Where have those things gone today?
ആ ഒരു കാഴ്ചപ്പാട് അതൊക്കെയും ഇന്ന് എവിടെയാണ് പോയി മറഞ്ഞിരിക്കുന്നത്?
I will tell you a fact now.
ഞാനൊരു വസ്തുത നിങ്ങളോട് പറയട്ടെ.
In Kerala Brethren Bible Institutes,
കേരളത്തിൽ ഉള്ള ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്,
യു ടേക്ക് ദ പെർസെന്റേജ് ഓഫ് കേരള പീപ്പിൾ ആൻഡ് നോർത്ത് ഇന്ത്യ പീപ്പിൾ,
ആ സാധനങ്ങളിൽ പഠിക്കുന്ന കേരളീയ ജനതയും ഉത്തരേന്ത്യയിൽ ഉള്ള ജനതയും ആ സാധനങ്ങളിൽ പഠിപ്പിക്കുന്ന അവരുടെ ഒരു അനുപാതികം നിങ്ങളൊന്ന് എടുത്തു നോക്കുമെങ്കിൽ,
ഹൂ ഇസ് മോർ,
ആരാണ് അവിടെ കൂടുതലായി പഠിക്കുവാൻ വരുന്നത്?
ആൻസർ,
അതിന്റെ ഉത്തരം നിങ്ങൾ പറയണം.
നോർത്ത് ഇന്ത്യൻസ്.
ഉത്തരേന്ത്യയിലുള്ള വിദ്യാർത്ഥികളാണ് അവിടെ കൂടുതൽ പഠിക്കുവാൻ വരുന്നത്.
ഐ എം വെരി സോറി വെൻ ഐ സേ ദിസ്.
ഇത് പറയുമ്പോൾ ഞാൻ വളരെ ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത്.
വൈ ആർ വി നോട്ട് സെൻഡിങ് അവർ ചിൽഡ്രൻ ഫോർ മിഷൻ?
നമ്മുടെ പൈതങ്ങളെ ഈ വേലയ്ക്കായി നാം അയക്കാത്തത് എന്തുകൊണ്ട്?
ഐ ഹാഡ് എ ഡ്രീം ടു ഹാവ് six children in my family.
എനിക്ക് എന്റെ ഭവനത്തിൽ ആറ് പൈതങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു.
യു നോ വൈ?
എന്തിനാണെന്ന് ചോദിച്ചാൽ,
I wanted to see them all as missionaries.
അവരെല്ലാം വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നവരായി കാണുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു.
But that desire was not fulfilled.
എന്നാൽ ആ ഒരു ആഗ്രഹം നിറവേറിയില്ല.
I have two daughters.
എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത്.
But I want to make them missionaries.
എന്നാൽ അവരെയും എനിക്ക് മിഷണറികൾ ആക്കുവാൻ ആണ് എന്റെ താല്പര്യം.
Give them good education.
അവർക്ക് നല്ല ഒരു വിദ്യാഭ്യാസം നൽകി കൊടുക്കുക.
Have a vision for mission field.
അവർക്ക് വേലയോടുള്ള ബന്ധത്തിൽ നല്ല ഒരു കാഴ്ചപ്പാട് അവർക്ക് പകർന്നു നൽകി കൊടുക്കുക.
I don't know what we people think when we talk about sending people for full time ministry.
പൂർണ്ണ സമയ വേലയ്ക്കായിട്ട് നമ്മുടെ ആളുകളെ അയക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ വരുന്ന ചിന്ത എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
I think the first thing that comes to our mind is hunger.
ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരുപക്ഷെ അപ്രകാരം പോയാൽ വിശപ്പ് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്.
Tough life.
വളരെ പ്രയാസമേറിയ ജീവിതം.
It is such a joy in that hunger and it is such a joy in that tough life and pain, let me tell you.
മറിച്ച് ആ വിശപ്പിന്റെ ഇടയിലും ആ കഷ്ടതകളിലും വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം ആണ് അതിനകത്ത് ഉള്ളത് എന്ന് എനിക്ക് പറയാനിടയായി.
What is life without pain?
വേദനയില്ലാത്ത ഒരു ജീവിതം എവിധം ആയിരിക്കും?
I really don't know. Are we expecting a life without pain and suffering?
ഞാൻ ഇപ്രകാരം ചോദിക്കട്ടെ, കഷ്ടതയും വേദനയും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതമാണോ നാം എപ്പോഴും പ്രതീക്ഷിക്കുന്നത്?
70% of time I preach in pain.
70% സമയം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ വേദന ഉള്ളവനായിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്.
Because I can't take a painkiller, otherwise if I take I cannot stand here.
എനിക്ക് painkiller എടുക്കുവാൻ സാധിക്കില്ല, പ്രകാരം എടുത്താൽ ഇങ്ങനെ പ്രസംഗവേദത്തിൽ നിൽപ്പാൻ ഇടയായി തീരില്ല.
What is Christian life without pain? Can you imagine?
വേദനയില്ലാത്ത ക്രിസ്ത്യ ജീവിതം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുമോ?
The Lord never promised a pain-free Christian life. No.
വേദനയില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല.
Look at into the history.
ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക.
Study the life of William Carey.
വില്യം കേറിയുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക.
What he went through.
താൻ ഏതിൽ കൂടെ കടന്നുപോയി.
To come to India.
ഇന്ത്യയിലേക്ക് വരുവാൻ.
It was filled with pain and suffering.
തന്റെ അത് ജീവിതം വേദനയും പ്രയാസങ്ങളാലും നിറഞ്ഞിരുന്നതാണ്.
May God help you to think in these lines in the coming days.
ഈ ഒരു രീതിയിൽ വരുന്ന നാളുകളിൽ ചിന്തിപ്പാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
Okay, let's start now. Assembly distinctives.
നമ്മുടെ സഭകളുടെ സവിശേഷതകൾ.
A distinctive is some characteristic that distinguishes an object from all the rest.
സവിശേഷതകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള വസ്തുവകളിൽ നിന്ന് ഒരു വസ്തുവിനെ വേർതിരിച്ച് എടുത്തു കാണിക്കുന്ന ഒരു ഗുണഗുണമാണ്.
സോ അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്സ് ആർ ദോസ് കാരക്ടറിസ്റ്റിക്സ്.
അതുകൊണ്ട് സഭ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ
ദാറ്റ് ഡിസ്റ്റിങ്ക്വിഷസ് അസംബ്ലീസ് ഫ്രം അതർ ഗാദറിംഗ്സ് ഓഫ് ക്രിസ്ത്യൻസ്.
മറ്റ് വിശ്വാസികളുടെ കൂടിവരവിൽ നിന്ന് സഭാ കൂടിവരവിനെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഗുണമാണ്.
ഓക്കെ, നൗ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് us, a lot of youngsters, they are getting suffocated in the assembly gatherings. I don't know why.
നമ്മുടെ സഭാ കൂടിവരകളിൽ നമ്മുടെ മധ്യത്തിൽ തന്നെ അനവധി ചെറുപ്പക്കാർ അവർ ശ്വാസം മുട്ടുകയാണ് എന്ന് എനിക്ക് കേൾപ്പാനിടയായി.
I want to speak to them and this night let their minds be open and ears be open.
അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരോട് കൂടെ അവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് രാത്രി ചെവികളും ഹൃദയങ്ങളും തുറന്നിരിക്കണമേ.
So distinctive is a character which distinguishes an object from the other.
സവിശേഷത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തുവിനെ എടുത്ത് വേർതിരിച്ച് കാണിക്കുന്ന ഒന്നാണ്.
Now what assembly distinctives are not, I'm going to say first.
അത് ആദ്യമായിട്ട് തന്നെ അസംബ്ലി സവിശേഷതകൾ എന്തൊക്കെ അല്ല എന്നുള്ളത് പ്രസ്താവിക്കുവാൻ താല്പര്യമുണ്ട്.
It is not the fundamentals of Christian faith only.
അത് കേവലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം അടിസ്ഥാനമല്ല.
ഓക്കെ, നൗ വി ബിലീവ് ഇൻ ദി ഇൻസ്പിറേഷൻ ആൻഡ് ഇനറൻസി ഓഫ് ദ ബൈബിൾ.
ദൈവത്തിന്റെ ദൈവവിശ്വാസത്തെയും അതിൽ ഉള്ള ദൈവിക കാര്യങ്ങളും നമുക്ക് അറിയാമല്ലോ.
വി ബിലീവ് ഇൻ ത്രീ ഇൻ ഗോഡ്, ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്.
ത്രിയേക ദൈവത്തിൽ, ത്രിത്വത്തിൽ നാം വിശ്വസിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
വി ബിലീവ് ഇൻ ദി അബ്സല്യൂട്ട് ഡീറ്റി ഓഫ് ദ ഇറ്റേർണൽ സൺ ഓഫ് ഗോഡ്.
നിത്യ ദൈവപുത്രന്റെ സമ്പൂർണമായ ദൈവത്വത്തിൽ നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അപ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തിലും നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ഹിസ് വെർജിൻ ബർത്ത്,
തന്റെ കന്യക ജനനത്തിൽ നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഹിസ് സിൻലെസ് ലൈഫ്,
പാപരഹിതമായിട്ടുള്ള തന്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു.
വി ബിലീവ് ഹിസ് വൈക്കാരിയസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ,
തന്റെ കഷ്ടത സഹിച്ചുകൊണ്ടുള്ള മരണവും തന്റെ പുനരുത്ഥാനത്തിലും നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദി ഇമിനന്റ് കമ്മിങ് ഓഫ് ദ ക്രൈസ്റ്റ് ഇൻ ദി എയർ ഫോർ ഹിസ് പീപ്പിൾ.
മാത്രമല്ല തന്റെ ജനത്തെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ പ്രീ മില്ലേനിയൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ടു ദി എർത്ത് വിത്ത് ഹിസ് പീപ്പിൾ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് തന്റെ ജനത്തെ ചേർപ്പാൻ കർത്താവ് വരുന്നതായിട്ട് നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദി ലിറ്ററൽ മില്ലേനിയൽ കിങ്ഡം ഓഫ് അവർ ലോർഡ്.
മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ഉള്ള സഹസ്രാബ്ദ വാഴ്ചയിൽ നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദി കംപ്ലീറ്റ് ലോസ്റ്റ്നെസ് ഓഫ് മാൻ ബിക്കോസ് ഓഫ് സിൻ.
പാപം നിമിത്തം സമ്പൂർണമായി മനുഷ്യന്റെ അധപതനത്തിൽ നാം വിശ്വസിക്കുന്നുണ്ട്.
വി ബിലീവ് ഇൻ ദി കംപ്ലീറ്റ് റൂയിൻ ഓഫ് മാൻകൈൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്.
ആ ഒരു സംഭവം നിമിത്തം മാനവരാശി ആകെ മൊത്തം അവിടെ പാപത്താൽ പാപമംഗലമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദി റിഡംഷൻ ഓഫ് എ സിന്നർ ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നിമിത്തം ഓരോ പാപിയുടെയും പാപത്തിൽ നിന്ന് വിമോചനം ലഭിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു.
ആൻഡ് വി ബിലീവ് ദാറ്റ് സാൽവേഷൻ ഈസ് ഓൾ ടുഗദർ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഗ്രേസ്.
മാത്രമല്ല രക്ഷ എന്നുള്ള ആ പ്രക്രിയ അത് കൃപ എന്നുള്ള ആ വ്യവസ്ഥയിൽ അടിസ്ഥാനമായി നിൽക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദി ഇറ്റേർണൽ സെക്യൂരിറ്റി ഓഫ് ദ ട്രൂ ബിലീവർ ഇൻ ക്രൈസ്റ്റ്.
മാത്രമല്ല ഒരു യഥാർത്ഥ വിശ്വാസി ക്രിസ്തുവിൽ നിത്യമായി ഭദ്രമാണ് എന്ന് നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ എ ഹെവൻ ഫോർ ദ സേവ്ഡ് ആൻഡ് എ ഹെൽ ഫോർ ദി അൺറീജനറേറ്റ് ഹു ഡൈ ഇൻ ദേർ സിൻ.
വിശ്വസിക്കുന്നവർക്ക് ഒരു സ്വർഗവും വിശ്വസിക്കാതെ അവരുടെ പാപങ്ങളിൽ തന്നെ മരിച്ചു പോകുന്നവർക്ക് ഒരു നരകത്തിൽ നാം വിശ്വസിക്കുന്നു.
വി ബിലീവ് ഇൻ ദി പ്രീച്ചിങ് ഓഫ് ഗോസ്പെൽ ഓഫ് ദി ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് നോട്ട് an assembly distinctive only.
Nam ee suvisesham devathinte kripaye kurichulla suvisheshathinte prasangam adu kevalam oru sabha savisheshatham maatram ai nilakollunnilla namishosikkum.
Why?
എന്തുകൊണ്ടാണ്?
There are many other gatherings who are practicing Matthew chapter 8:28-29 and 20, the great commission of the Lord Jesus Christ.
വേറെ പല കൂടിവരവുകളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹാനിയോഗം, മത്തായി 28 അവസാന വാക്കുകളിൽ താൻ പറഞ്ഞ മഹാനിയോഗം വിശ്വസിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും.
ബിലീവേഴ്സ് ബാപ്റ്റിസം ബൈ ഇമർഷൻ ഈസ് നോട്ട് എൻ അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്. നോ,
വിശ്വാസ സ്നാനം അത് സമ്പൂർണമായി വെള്ളത്തിൽ അവിടെ സമ്പൂർണ്ണ ആ സ്നാനം അത് കേവലം ഒരു അസംബ്ലി സവിശേഷതയായി നാം വിശ്വസിക്കുന്നില്ല.
There are many others who are following immersion baptism.
എന്നാൽ നമുക്ക് ചുറ്റുപാടുകളിൽ അനേകർ ഇപ്രകാരമുള്ള സ്നാനത്തിൽ വിശ്വസിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
We believe in the priesthood of all believers in the assembly.
എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യ ശുശ്രൂഷ നമ്മുടെ സഭകളിൽ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു.
Now there are many other gatherings who are preaching about the priesthood of believers apart from brethren church.
Brethren church kudade veliyilulla pala kudivergalilum vishwasigalude pauruhithyam kurichu padipikkanayittu kanuvan sadhikkum.
But they are weak in the practical aspect of that doctrine.
Ennal aa oru upadeshathinte prayogya vashathil avaru valare nyunyatha ullavarana ennu namukku kanuvan sadhikkum.
So these are the basic foundation of our common faith in salvation.
ഇപ്പോൾ നാം കണ്ടത് നാം നമ്മുടെ രക്ഷയ്ക്ക് ഉള്ള പൊതുവായുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘട്ടങ്ങളാണ് നമുക്ക് കാണുവാൻ ഐഡിയ തീർന്നത്.
If you ask me, is there a verse in the Bible showing all these verses one verse?
ഈ എല്ലാ കാര്യങ്ങളെയും ഒറ്റ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യം വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ
is there?
അത് ഉണ്ട് ഉണ്ട്.
I spoke for around 7 minutes to say this, but there is one verse.
7 minutes ഞാൻ എടുത്തു ഈ കാര്യങ്ങളൊക്കെ വിവരിക്കാൻ. എന്നിരുന്നാലും ഒരു വാക്യം ഉണ്ട് ഇതെല്ലാം വിവരിക്കുന്നതായിട്ടുള്ള.
ജൂഡ് 3
യൂദയുടെ ലേഖനം 3rd chapter.
യെസ്. Yes. Now there is a verse called concerning our common salvation.
ഇവിടെ ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കുക, നമുക്ക് പൊതുവിൽ ഉള്ള രക്ഷയെ കുറിച്ച്.
Okay. Now what is that common salvation?
പൊതുവിലുള്ള രക്ഷ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്താണ്?
Whatever I spoke now from scripture to Christ to the future kingdom,
ഞാൻ ഇപ്പോൾ സംസാരിച്ച എല്ലാ വിഷയവും വേദപുസ്തകം ക്രിസ്തു വരുവാനിരിക്കുന്ന ഭാവിയിൽ ഉള്ള രാജ്യം,
ഇറ്റ് ഈസ് ഓൾ ദി ഒബ്ജക്ട്സ് ഓഫ് അവർ കോമൺ സാൽവേഷൻ.
ഈ പറഞ്ഞതെല്ലാം നമ്മുടെ പൊതുവിൽ ഉള്ള രക്ഷയ്ക്ക് ആസ്പദമായിട്ടുള്ള വസ്തുവകളാണ്.
And it is written after that,
തുടർന്ന് ഇപ്രകാരം എഴുതിയിരിക്കുന്നല്ലോ,
ബിക്കോസ് വി ഹാവ് ദിസ് കോമൺ സാൽവേഷൻ,
ഈ ഒരു പൊതുവിലുള്ള രക്ഷ നമ്മൾക്ക് ഉള്ളത് നിമിത്തം,
നൗ വാട്ട് വി ഹാവ് ടു ഡു ഓൺ ദി പ്രാക്ടിക്കൽ ആസ്പെക്ട്,
പ്രായോഗിക വശത്തിൽ നാം എന്താണ്?
Oh, we have to contend earnestly for the faith.
Naam ee vishwasathinai eppolum poraduvan aavashyamundu ennu ivide paranjirikkya.
Now this is the whole body of revealed salvation truth contained in the scripture.
Idaana poduvilulla rakshayude aa poorna satyam vedavasathilude regapadithikittirikkunnathu.
Okay, in this common salvation,
ഈ പൊതുവിലുള്ള രക്ഷയിൽ,
ഐ ബിലീവ് ദ 66 ബുക്സ് ഓഫ് ദ ബൈബിൾ,
ഞാൻ 66 പുസ്തകം വേദപുസ്തകത്തിലുള്ള 66 പുസ്തകം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഐ ബിലീവ് ഇൻ ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് ദി ക്രിസ്റ്റോളജി ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ക്രൈസ്റ്റ് സെന്റേർഡ് ടീച്ചിങ്സ്.
ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ പഠിപ്പിക്കലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, ദെൻ ഹി സേസ്,
പിന്നെ താൻ പറയുന്നത്
വേഴ്സ് 4, വൈ വി ഹാവ് ടു കണ്ടെൻഡ് ഫോർ ദ ഫെയ്ത്ത്,
നാം എന്തിനായിട്ടാണ് വിശ്വാസത്തിനായി പോരാടേണ്ടത്?
ബിക്കോസ് സം റോങ് ടീച്ചേഴ്സ് ഹാവ് ക്രെപ്റ്റ് ഇൻ അൺനോട്ടീസ്ഡ്.
എന്തെന്നാൽ പരോക്ഷമായി ചില ദുരുപദേശക്കാർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നുണ്ട്.
ഓക്കെ, നൗ ദിസ് ഇസ് വാട്ട് ജൂഡ് ഈസ് സെയിങ്.
ഇതാണ് യൂദ ഇവിടെ പറയുന്നത്.
He is saying that apostates or the false teachers have come in.
താൻ പറയുന്നത്, യൂദ പറയുന്നത്, ദുരുപദേശക്കാർ സഭയ്ക്കുള്ളിൽ കടന്നു വന്നിരിക്കുകയാണ്.
And he says because you have received the common salvation,
നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷ ലഭിച്ചത് നിമിത്തം,
he is exhorting to contend for that faith, stand for the faith, be stable in that faith.
അവരെ ദൃഢമുള്ളവരായി നിൽക്കാനും വിശ്വാസത്തിനായി പോരാടുവാനും അവർക്ക് ആഹ്വാനം നൽകി കൊടുക്കുകയാണ്.
ഓക്കെ, നൗ ഐ ഹാവ് സെഡ് വാട്ട് അസംബ്ലി ഡിസ്റ്റിങ്ക്റ്റീവ്സ് ആർ നോട്ട്.
ഞാൻ നേരത്തെ രേഖപ്പെടുത്തിയത് അസംബ്ലി സവിശേഷതകൾ എന്തൊക്കെ അല്ല എന്നുള്ളതായിരുന്നു.
വട്ട് എവർ ഐ സെഡ്, ദേ ആർ ബീങ് ബിലീവ്ഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ബൈ മെനി ഗാദറിംഗ്സ് ഇൻ ദി വേൾഡ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് ചേർച്ചസ്.
മുൻപറഞ്ഞ ആ കാര്യങ്ങളൊക്കെയും കേവലം ബ്രദറുകാരുടെ ഇടയിൽ മാത്രമല്ല, ലോകത്തിലുള്ള പല സമുദായങ്ങളിലും അവർ വിശ്വസിച്ച് ആചരിച്ചു പോകുന്ന അവയാണ്.
ഇഫ് ദാറ്റ് ഈസ് നോട്ട് അസംബ്ലി ഡിസ്റ്റിങ്റ്റീവ്,
ആ പറഞ്ഞത് അസംബ്ലി സവിശേഷതകൾ അല്ല എങ്കിൽ,
ദെൻ വാട്ട് ഈസ് അവർ സ്പെഷ്യാലിറ്റി?
അപ്പൊ നമ്മളുടെ ആ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ്?
ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് നൗ.
ഇപ്പോൾ ആണ് അത് അതിലേക്ക് കടന്നു വരുവാൻ പോകുന്നത്.
ദ റൈറ്റിംഗ്സ് ഓഫ് ജെ എൻ ഡാർബി, മക്കിൻടോഷ് ആൻഡ് അയൺസൈഡ്,
ജെ എൻ ഡാർബി, മക്കിൻടോഷ്, അയൺസൈഡ് എന്നിവരുടെ കൃതികൾ,
ദേ വേർ ദ പീപ്പിൾ ഹു ഡിസ്കവേർഡ് ദിസ് deep hidden truth of assembly distinctive.
ഇവരാണ് ഈ വളരെ ആഴമേറിയ മറഞ്ഞിരുന്ന അസംബ്ലി സവിശേഷതകളെ അവർക്ക് കണ്ടെത്തുവാനും അതിനെക്കുറിച്ച് എഴുതുവാനും ഇടയായിട്ടുണ്ട്.
And they, these teachings brought blessing in the lives of unfold Christians.
അവരുടെ ഉപദേശങ്ങൾ എണ്ണം അറ്റ വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഇടയായിട്ടുണ്ട്.
Okay, the first distinctive is,
ആദ്യത്തെ സവിശേഷത എന്നുള്ളത്,
Christ is the gathering center of his people.
വിശ്വാസികളുടെ കൂടിവരവുകളുടെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനം എന്നുള്ളത് ക്രിസ്തുവാണ്.
This is the most important thing.
ഇതാണ് ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന സവിശേഷത.
Now this is where we are very special.
ഇവിടെയാണ് നാം വളരെ സവിശേഷത ഉള്ള ഒരു ജനമായി തീരുന്നത്.
We don't gather around a human personality.
ഒരു മനുഷ്യ വ്യക്തിത്വത്തിന്റെ ചുറ്റുമല്ല നാം കൂടി വരുന്നത്.
We have to understand one thing.
ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
God created man to dwell in him.
മനുഷ്യൻ ദൈവത്തെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ ഉള്ളിൽ അധിവസിക്കുവാൻ വേണ്ടിയാണ്.
You know what is the speciality of Bible?
വേദപുസ്തകത്തിന്റെ സവിശേഷത എന്താണെന്ന് അറിയുന്നുവോ?
The God of the Bible is not an impersonal God. God of the Bible is a personal God.
ഈ വേദപുസ്തകത്തിന്റെ ദൈവം വ്യക്തിത്വ രഹിതനായിട്ടുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് വ്യക്തിത്വമുള്ള ഒരു ദൈവമാണ്.
You take Hinduism, you take Islam, you take Buddhism.
ഹിന്ദുയിസം, ഇസ്ലാം, ബുദ്ധിസം എന്നീ മതങ്ങൾ നാം നോക്കി പാർക്കുമ്പോൾ,
യു ടേക്ക് സൊറാസ്ട്രിസം ഓൾസോ,
സൊറാസ്ട്രിയൻ മതവും നാം നോക്കുമ്പോൾ,
യു നോ, ഇൻ ദം ദേ ഡോണ്ട് ഹാവ് എ ഗോഡ് ഹു ഈസ് എ പേഴ്സണൽ ഗോഡ്.
ആ മതങ്ങളിൽ എല്ലാം വ്യക്തിത്വം ഉള്ള ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കില്ല.
എ ഹിന്ദു കാനോട്ട് ബിലീവ് that I can connect with a personal God.
ഒരു ഹിന്ദു ഹൈന്ദവ ഒരു സഹോദരന് ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിബന്ധം സ്ഥാപിക്കാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നില്ല.
എക്സാമ്പിൾ,
ഉദാഹരണം,
in Ebenezer assembly we have Shaji Kumar brother, his wife Bindu.
Ebenezer brother Shaji Kumar brother-ന്റെ ഭാര്യ ബിന്ദു സഹോദരി അറിയാമല്ലോ.
Her original name was Bindu Bhaskaran.
തന്റെ യഥാർത്ഥ നാമം ബിന്ദു ഭാസ്കരൻ എന്നായിരുന്നു.
She was a classmate of my wife in the military
nursing college. ഇവാഞ്ചലിസ്റ്റിന്റെ ഭാര്യ സഹോദരിയുടെ കൂട്ടുകാരിയായിരുന്നു.
And I am explaining this personal concept of God. Okay?
ഇത് ദൈവത്തിന്റെ ആ വ്യക്തിത്വത്തെ കുറിച്ച് വിളങ്ങത്തക്ക രീതിയിലാണ് ഞാനത് പറയുന്നത്.
Now in my wife's room there was a prayer meeting every day night.
എന്റെ ഭാര്യയുടെ ആ റൂമിൽ എല്ലാ രാത്രിയും പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു.
ആൻഡ് ബിന്ദു, സിസ്റ്റർ ബിന്ദു യൂസ് ടു വാക്ക് ഓൺ ദ കോറിഡോർ ലിസണിംഗ് ടു ദ സോങ്സ് ഇൻസൈഡ് ദ റൂം.
ബിന്ദു സഹോദരി ആവട്ടെ എല്ലാ രാത്രിയും ആ ഇടവഴിയിൽ കൂടെ ഈ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുമായിരുന്നു.
വൺ ഡേ ഷീ ആസ്ക്ഡ് മൈ വൈഫ്, കാൻ ഐ കം ഇൻസൈഡ്.
ഒരു ദിവസവും ആ റൂമിലേക്ക് വരുവാൻ സാധിക്കുമോ, അനുവാദമുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി.
അറ്റ് ദാറ്റ് ടൈം ഷീ വാസ് നോട്ട് മൈ വൈഫ്, ഷീ വാസ് എ സ്റ്റുഡന്റ്. ഓക്കേ,
ആ സമയത്ത് എന്റെ ഭാര്യ അല്ലായിരുന്നു, കേവലം ഒരു വിദ്യാർത്ഥിയായിരുന്നു, വിദ്യാർത്ഥിനിയായിരുന്നു.
റൈറ്റ്, മൈ വൈഫ് ഹാസ് കം ഇൻസൈഡ്.
അകത്തേക്ക് വരിക എന്ന് പറയുകയുണ്ടായി.
She happened to sit there, listen to the songs and study the Bible and pray with them.
അവിടെ ഇരുന്നുകൊണ്ട് പാട്ടുകൾ പാടുകയും വേദവസം പഠിക്കുകയും ഒക്കെ ഇടയായി തീർന്നു.
My wife is a prayer warrior.
എന്റെ ഭാര്യ ഒരു പ്രാർത്ഥന വിരുദ്ധയായ ഒരു സഹോദരിയാണ്.
She is the person who has changed me.
താനാണ് എന്നെ എന്നിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു.
I thank God for that.
അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Right. Now when my wife used to pray closing her eyes and lifting her hands,
എന്റെ ഭാര്യ കണ്ണുകളൊക്കെ അടച്ച് കരങ്ങളൊക്കെ ഉയർത്തി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ,
ബിന്ദു used to sit open her eyes wide open and look at her.
ബിന്ദു സഹോദരിയായിട്ട് കണ്ണുകളൊക്കെ തുറന്ന് എന്റെ ഭാര്യയെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ട് കേൾപ്പനിടയായി തീർന്നു.
And you know what she was thinking at that time?
ആ സമയത്ത് തന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചിന്തകൾ എവിധമായിരുന്നു.
How can a human being talk to God like this?
ഒരു മനുഷ്യന്, ഒരു മനുഷ്യ സ്ത്രീക്ക് ഇപ്രകാരം ദൈവത്തോട് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും?
Now do you understand how a Hindu mind works?
ഒരു ഹൈന്ദവ മനസ്സ് എപ്രകാരമാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമോ?
Hindu mind,
ഒരു ഹൈന്ദവ മനസ്സിന്
ഹി ഓർ ഷീ കനോട്ട് ഇമാജിൻ എ പേഴ്സണൽ കോൺടാക്ട് വിത്ത് ഗോഡ്.
ആ വ്യക്തിക്ക് ദൈവവുമായിട്ട് ഒരു വ്യക്തിബന്ധം അത് സങ്കല്പിക്കുവാൻ ഒരിക്കലും ഇടയാകില്ല.
ദാറ്റ് ഈസ് ദ വേ ഷീ കെയിം ടു ഫെയ്ത്ത്.
ആ ഒരു കാരണ നിമിത്തമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തനിക്ക് സാധിച്ചത്.
ദ പവർ ഓഫ് പ്രേയർ ആൻഡ് ദ ഇന്റിമസി ഓഫ് മൈ വൈഫ് വിത്ത് ഗോഡ് അട്രാക്റ്റഡ് ടു ഹർ ടു ക്രൈസ്റ്റ്.
ആ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവവുമായിട്ടുള്ള ആ ഒരു വ്യക്തിബന്ധവും അതാണ് തന്നെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ഇടയായി തീർന്നത്.
Along with her, another four sisters came to know the Lord.
ആ സഹോദരിയുടെ കൂടെ വേറെ നാല് സഹോദരികൾക്കും കർത്താവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു.
They are all in faith now, spread across in various parts of the world.
അവരെല്ലാം ഇന്ന് വിശ്വാസത്തിലാണ്, ഭൂമിയുടെ പല ഭാഗങ്ങളിലായി അവർ സ്ഥിതി ചെയ്യുന്നു.
Now, the God of the Bible is a personal God who wants to dwell with man.
ഈ വേദപുസ്തകത്തിന്റെ ദൈവം ആകട്ടെ, താൻ വ്യക്തിത്വം ഉള്ള ഒരു ദൈവമാണ്, മനുഷ്യനോട് കൂടെ വാസം ചെയ്യണം എന്ന് താല്പര്യമുള്ള ദൈവം.
നമ്പർ വൺ,
അത് അതാണ് ഒന്ന്.
നമ്പർ ടു,
രണ്ടാമതായി,
നൗ ഗോഡ് ഓഫ് ദിസ് ബൈബിൾ ഹി സ്റ്റാർട്ടഡ് ഡ്വെല്ലിംഗ് from the beginning of all dispensations of man.
ഈ വേദപുസ്തകത്തിന്റെ ദൈവം എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യനുമായിട്ട് വാസം ചെയ്യുവാൻ തുടങ്ങിയിരുന്നു.
ബിഫോർ മോസസ് ഇൻ ജനസിസ് 17 he made the covenantal promise there.
അവിടെ മോശയ്ക്ക് മുമ്പായി തന്നെ താൻ അവിടെ ഉടമ്പടി സ്ഥാപിച്ച ഒരു ദൈവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
In the Mosaic era, in Leviticus 26, he assured that he want to dwell in the midst of Israelites.
ലേവിയ പുസ്തകം 26 അധ്യായത്തിൽ മോശയുടെ ആ കാലത്തിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വാസം ചെയ്യണം എന്നുള്ള താല്പര്യം താൻ പ്രകടിപ്പിക്കുകയുണ്ടായി.
ഇൻ ദ ചർച്ച് എറ
ഈ സഭാ യുഗത്തിൽ
1 Corinthians 3:16 don't you know that you are the dwelling place of God, God dwelling in us.
നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ആകുന്നു എന്ന് അറിയുന്നില്ലയോ എന്ന് പൗലോസ് അവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
ഇൻ ദ മില്ലേനിയം, ഇൻ എസെക്കിയേൽ ചാപ്റ്റർ 37,
സഹസ്രാബ്ദ വാഴ്ചയിൽ എസെക്കിയേൽ 37,
there is a promise, I will set my sanctuary in their midst forever.
എന്റെ തിരുനിവാസം അവരുടെ ഇടയിൽ എന്നേക്കുമായി സ്ഥാപിക്കും എന്നുള്ള ഒരു വാഗ്ദത്തം അവിടെ കാണുവാൻ സാധിക്കും.
ആൻഡ് ഫൈനലി ഇൻ റെവലേഷൻ ചാപ്റ്റർ 21:3,
അന്തിമമായിട്ട് വെളിപ്പാട് പുസ്തകം 21:3,
when the new earth is going to be established,
പുതിയ ഭൂമി അവിടെ സ്ഥാപിതമായി തീരുമ്പോൾ
ഗോഡ് വിൽ ബി ദേർ ഇൻ ദാറ്റ് ഇൻ ദ മിഡ്സ്റ്റ് അറ്റ് ദാറ്റ് ടൈം.
അതിന്റെ മധ്യത്തിൽ ദൈവം വാസം ചെയ്യും എന്നുള്ളത്.
നൗ സീ ദ ഡിസ്പെൻസേഷൻ,
ഈ യുഗങ്ങളെ നാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക.
ഫ്രം ദ ബുക്ക് ഓഫ് ജനസിസ്, ഫ്രം ദ കവനന്റ് ടു റെവലേഷൻ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ വേൾഡ്, God dwelling in each dispensation.
ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ ഉടമ്പടി സ്ഥാപിക്കുന്ന ആ ദൈവം തുടർമാനമായിട്ട് അവസാനം വെളിപ്പാട് വരെ പുതിയ ഭൂമിയിൽ വസിക്കുന്ന ഒരു ദൈവം തുടർമാനമായിട്ട് നോക്കുമ്പോൾ എല്ലാ യുഗങ്ങളിലും ദൈവം വാസം ചെയ്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും.
Let's read Genesis chapter 17 now.
ഉൽപ്പത്തി 17 നാം വായിക്കാം.
And verses 7 and 8. Somebody please help us. I will be their God.
ഞാൻ അവർക്ക് ദൈവമായിരിക്കും.
Through the covenantal promise.
അത് വാഗ്ദത്ത ഉടമ്പടി വാഗ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം അത് പറയുന്നത്.
ഓക്കെ, ദാറ്റ് ഈസ് ബിഫോർ മോസസ്.
അത് മോശയ്ക്ക് മുൻപേ നടന്ന ഒരു കാര്യമാണ്.
From Exodus chapter 40.
പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം.
And verse 34.
34-ാം വാക്യം. പുറപ്പാട് 40:34.
Somebody can take 25 and verse 8 also. 40:34. The cloud covered the tabernacle of meeting and the glory of the Lord filled the tabernacle.
അവിടെ ദൈവത്തിന്റെ ആ മഹത്വം തിരുനിവാസത്തിൽ നിറയുവാനിടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കും.
So when Israel was in the wilderness,
മരുഭൂമിയിൽ ഇസ്രായേൽ ആയിരുന്ന ആ സമയത്ത്
ഇറ്റ് വാസ് ദ ഗ്ലോറി ക്ലൗഡ് ദാറ്റ് ഫിൽഡ് ദ ടാബർനാക്കിൾ.
ദൈവത്തിന്റെ ആ ശക്കീന മഹത്വം ആണ് അവിടെ ദൈവത്തിന്റെ തിരുനിവാസത്തിനകത്ത് കാണുവാനിടയായി തീർന്നത്.
വാട്ട് ആർ വി സ്റ്റഡിങ്?
നാം എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്?
ഗോഡ് ഡ്വെല്ലിംഗ് ഇൻ ദ മിഡ്സ്,
ദൈവം മധ്യേ വാസം ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ.
കം ടു ഫസ്റ്റ് കിങ്സ് നൗ ചാപ്റ്റർ 8.
ഒന്ന് രാജാക്കന്മാർ 8-ാം അധ്യായം.
And verse 11.
11-ാം വാക്യം.
Now the glory cloud filling the temple of Jerusalem.
അവിടെ യെരുശലേമിലെ ആ ദൈവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
What was the glory there?
അവിടെ എന്തായിരുന്നു ദൈവത്തിന്റെ മഹത്വം?
It is the cloud.
അവിടെ വായിക്കുന്നത് അവിടെ മേഘം.
For the glory of the Lord fill the house of the Lord.
അവിടെ ദൈവത്തിന്റെ മഹത്വം ദൈവാലയം മൊത്തം നിറഞ്ഞു എന്ന് വായിക്കുവാൻ സാധിക്കുന്നു.
Next one.
അടുത്തതായി
ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 20 വി ഓൾ നോ ദാറ്റ് പാസേജ്.
മത്തായി 18:28 പുതിയ നിയമത്തിൽ
we all like that verse so much. Yes, that is in this age, for where two or three are gathered in my name, there am I in the midst of them. That is for the church.
ഇത് സഭയ്ക്ക് കുറിച്ച് ഉള്ളതാണ്. അത് പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്.
Now after the church age is finished,
സഭായുഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം,
come to the millennial kingdom now.
സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ,
Ezekiel chapter 37,
എസെക്കിയേൽ 37
and verse 26,
26-ാം വാക്യം. ഞാൻ അവരോട് സമാധാന നിയമം ചെയ്യും, അത് അവർക്ക് ഒരു ശാശ്വത നിയമം ആയിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും.
Now this awaits the fulfillment in the future kingdom of the Messiah, who is the Prince of Peace.
അത് മെഷിഹായുടെ ഭാവി കാലത്തുള്ള ആ രാജ്യത്തിൽ നിറവേറേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്.
In the millennial kingdom it will be the Lord's presence in the temple.
സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ആലയത്തിൽ കാണും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
Now come to heaven now.
സ്വർഗ്ഗത്തിലേക്ക് നാം എത്തി നോക്കുമ്പോൾ,
Revelations chapter 4,
വെളിപ്പാട്
chapter 4,
വെളിപ്പാട് 4,
verse 2-3.
ഉടനെ ഞാൻ
മൂന്നാം വാക്യം,
ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ, സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു.
ഓക്കെ, ഇൻ ഹെവൻ ഇറ്റ് വിൽ ബി ദ ലാംബ് ഓൺ ദ ത്രോൺ.
സ്വർഗത്തിൽ കാണുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ കുഞ്ഞാട്.
നൗ കം ടു ദി ലാസ്റ്റ് ചാപ്റ്റർ റെവലേഷൻസ് ചാപ്റ്റർ 21,
21-ാം അധ്യായത്തിലേക്ക് വെളിപ്പാടിന്റെ കടന്നു വരാം.
ഇൻ ദി ന്യൂ എർത്ത്,
പുതിയ ഭൂമിയിൽ,
വേഴ്സ് 3,
മൂന്നാം വാക്യം.
Okay, now there it is written, he will dwell with them and they shall be his people. God himself will be with them.
അവിടെ നാം വായിക്കുന്നത് താൻ തന്റെ ജനത്തോടു കൂടെ വാസം ചെയ്യും, അവർ തന്റെ ജനം ആയിത്തീരും.
So did you understand now? God is a God who wants to dwell.
ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മനുഷ്യനോട് കൂടെ വാസം ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്.
From the book of Genesis when he made the covenant,
ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ,
through the various dispensations,
യുഗങ്ങളിലൂടെ ഒക്കെയും നാം കണ്ടതാണ്.
Till Revelation chapter 21 in the establishment of the new earth,
വെളിപ്പാട് 21-ൽ പുതിയ ലോകം സ്ഥാപിക്കപ്പെടുന്ന ആ സമയത്ത് പോലും,
it is the character of a God to dwell with man.
മനുഷ്യനോട് കൂടെ വാസം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു സവിശേഷതയാണ്.
That is why we say that God of the Bible is a personal God who makes a personal connect with people.
അതുകൊണ്ടാണ് നാം വേദപുസ്തകത്തിലെ ദൈവം മനുഷ്യനോട് കൂടെ വാസം ചെയ്യുവാൻ ആഗ്രഹമുള്ള വ്യക്തിത്വമുള്ള ഒരു ദൈവമാണ് നാം പറയുന്നത്.
You know, when we preach gospel, this should be the element and this is the crucial aspect of preaching the gospel.
നാം അതുകൊണ്ട് തന്നെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിലെ നിർണായകമായിട്ടുള്ള വിഷയം ഇത് തന്നെയായിരിക്കണം.
Why did Christ came into this world and spent his three and a half years of ministry?
കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും മൂന്നര വർഷം പരിശുദ്ധ ശുശ്രൂഷയിൽ ഏർപ്പെട്ടതിന്റെ ഉദ്ദേശം എന്തായിരുന്നു?
It was to make connect with people.
അത് ജനവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യനോടുകൂടെ തനിക്ക് ഇടുക്കി ചേരുവാൻ തക്കവണമായിരുന്നു.
To make them understand that he wants to dwell inside this sinful man by giving him the gift of salvation by faith.
ഈ രക്ഷദാനമായി നൽകി കൊടുത്തുകൊണ്ട് ഈ ഒരു മനുഷ്യ രാശിയുടെയും ഹൃദയത്തിനകത്ത് വാസം ചെയ്യുവാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള ഒരു വിളംബരം.
Now the local assemblies,
ഈ സ്ഥലം സഭയെ കുറിച്ച് നോക്കുമ്പോൾ,
the believers of the local assembly gather to the person of Christ.
ഈ ഒരു സ്ഥലം സഭ സഭയിലെയും വിശ്വാസികൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് ആണ് അവിടെ ഒന്നിച്ചു കൂടി വരുന്നത്.
It is the name of the Lord Jesus Christ we have gathered here today.
കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്.
To them Christ is the gathering center of his people.
ആ വിശ്വാസ കൂട്ടത്തിൽ വിശ്വാസ കർത്താവ് ആണ് ആ കൂടിവരവിന്റെ കേന്ദ്ര സ്ഥാനം.
That is why we read in Ephesians chapter 1 the other day.
അതുകൊണ്ടാണല്ലോ എഫേസ്യർ ഒന്നിൽ നാം ഇപ്രകാരം വായിച്ചത്.
Christ is our inheritance.
കർത്താവ് ആണ് നമ്മുടെ അവകാശം.
And for him the saints are his inheritance.
ആ കർത്താവിനെ സംബന്ധിച്ച് തന്റെ വിശുദ്ധന്മാരാണ് തന്റെ അവകാശം.
So this inheritance works two ways.
അതുകൊണ്ട് ഈ അവകാശം എന്നുള്ളത് അത് രണ്ട് നിലയിലും അർത്ഥവത്താണ്.
For Christ there is no any other thing as inheritance the saints of the church of God.
കർത്താവായ യേശുവിനെ സംബന്ധിച്ച് തനിക്ക് അവകാശമായി വേറെ ഒന്നുമില്ല, അത് തന്റെ വിശുദ്ധന്മാരാണ്.
For us what is the inheritance?
നമ്മളെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ അവകാശം എന്താണ്?
It is not the gold and silver, it is not any of the traditions.
അത് വെള്ളിയോ പൊന്നോ എന്തെങ്കിലും പാരമ്പര്യമോ അല്ല.
That is what Peter said in Acts chapter 3.
അതാണല്ലോ പ്രവൃത്തികളുടെ പുസ്തകം 3 അധ്യായത്തിൽ പത്രോസ് പറഞ്ഞത്.
Christ is my inheritance, I want to give you this Christ. That is what he spoke to that lame man.
ആ ഒരു മുടന്തനോട് പത്രോസ് പറയുന്ന വാക്കുകൾ, കർത്താവാണ് എന്റെ അവകാശം, അത് മാത്രമേ എനിക്ക് നിനക്ക് നൽകുവാനായിട്ടുള്ളൂ.
Now one of the purposes of God in redemption was the gathering of his people.
വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ഉദ്ദേശങ്ങളിൽ ഉൾപ്പെട്ട ഒന്ന് ജനത്തെ കൂട്ടി വരുത്തുക എന്നുള്ളതാണ്.
Okay, now this is the crucial assembly distinctive.
ഇത് അസംബ്ലി സവിശേഷതകൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു സവിശേഷതയാണ്.
ബ്രദറൻ അസംബ്ലീസ് ഡോണ്ട് ഗാദർ ഇൻ ദ നെയിം ഓഫ് എ പേഴ്സണാലിറ്റി ഓഫ് മാൻകൈൻഡ്.
ബ്രദറൻ സഭകൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അല്ല കൂടി വരുന്നത്.
ആൻഡ് ദാറ്റ് ഇസ് വൈ വി ഹാവ് എ വെരി systematic approach towards gathering of the saints.
അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധന്മാരുടെ കൂടിവരവിനെ കുറിച്ച് നമുക്ക് ഒരു യഥാക്രമമായിട്ടുള്ള ഒരു ബോധം നമുക്കുള്ളത്.
ഓക്കെ, നൗ വിത്ത് ദിസ് ഐ വാണ്ട് ടു കണക്ട് ഫ്യൂ തിങ്സ്.
ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് ചില സത്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
ടു മേക്ക് ദിസ് മോർ അണ്ടർസ്റ്റാൻഡബിൾ,
കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറയുകയാണ്.
കം ടു ജനസിസ് ചാപ്റ്റർ 49:11-10.
ഉൽപ്പത്തി പുസ്തകം 49:10 പത്താം വാക്യം.
പ്ലീസ് ഹെൽപ് അസ് ഇൻ റീഡിംഗ് 49 chapter of Genesis and verse 10. Now this is a prophecy about Messiah.
ഇത് മെസ്സിയയെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്.
The scepter is a symbol of royal authority.
അവിടെ ആ രാജകീയ അധികാരത്തിന്റെ ഒരു പ്രതീകമാണ് ഈ ചെങ്കോൾ.
Now Jacob was advancing in his years.
യാക്കോബ് താൻ പ്രായം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്.
But the experiential knowledge of God had quickened the spiritual insight of Jacob.
എന്നാൽ തനിക്ക് അനുഭവവേദ്യമായി ദൈവത്തിന്റെ ആ ജ്ഞാനം ലഭിച്ചപ്പോൾ തന്റെ ആ ഒരു ജ്ഞാനം അത് വർദ്ധിപ്പാനിടയായി തീർന്നു.
Now what is he doing here?
ഇവിടെ താൻ എന്താണ് ചെയ്യുന്നത്?
It is the prophecy where he unfolds the vision to his 12 sons.
ഇവിടെ തന്റെ 12 മക്കൾക്ക് താൻ പ്രവചന രൂപേണ പറഞ്ഞു കൊടുക്കുന്ന ആ ചില കാര്യങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്.
He starts from 49 from verse 1 onwards.
49 അധ്യായം ഒന്നാം വാക്യം മുതൽ താൻ തന്റെ മക്കളോട് സംസാരിക്കുക.
Now no one will be able to remove Judah's supremacy. Let me tell you that.
ഈ യഹൂദയുടെ അപ്രമാദിത്വം ആർക്കും തന്നെ മാറ്റി വെക്കുവാൻ സാധിക്കില്ല.
Jesus is from that tribe, the lion of Judah.
നമ്മുടെ കർത്താവ് ആ ഒരു ഗോത്രത്തിൽ നിന്നാണല്ലോ, യൂദയുടെ സിംഹം ആണ് നമ്മുടെ കർത്താവ്.
Now look at verse 10.
പത്താം വാക്യത്തിലേക്ക് ശ്രദ്ധ.
സെപ്റ്റർ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജൂഡ മീൻസ് ദ സോവറിനിറ്റി ഓഫ് ഗോഡ് വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജൂഡ.
അവിടെ ചെങ്കോൽ അവിടെ യഹൂദയിൽ നിന്ന് വിട്ടുപോകുകയില്ല എന്ന് പറഞ്ഞാൽ യഹൂദയിൽ ആണ് അവിടെ അപ്രമാദിത്വം ഉള്ളത്.
ദാറ്റ് ഈസ് എ പ്രൊഫസി.
അത് ഒരു പ്രവചനമാണ്.
ഓഫ് ക്രിസ്റ്റോളജി.
അത് ദൈവശാസ്ത്രത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രവചനമാണ്. എന്ന് വരെ അത് വിട്ടുപോകുകയില്ല.
ഇറ്റ് ഇസ് റിട്ടൻ ദേർ.
അവിടെ തന്നെ അത്
പറഞ്ഞിരിക്കുകയാണ്.
അവിടെ ഷീലോ വരുന്നത് വരെ.
നൗ ഷീലോ റെഫേഴ്സ് ടു ദ മെഷയാ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
ഷീലോ എന്ന് പറയുന്നത് മെസ്സിഹ അഥവാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു.
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഷീലോ? ഇറ്റ് ഇസ് പീസ് ആൻഡ് ട്രാൻക്വിലിറ്റി.
ഷീലോ എന്ന വാക്ക് തന്നെ സമാധാനം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. വ്യക്തമാക്കുന്നത്.
And here it refers to a royal person and it is recognized as a messianic from earliest times.
ഇവിടെ ഒരു രാജകീയമായ ഒരു വ്യക്തിയെ കുറിച്ചാണ് അത് പറയുന്നത്. അത് പൂർവികാലം മുതലേ മശിഹ എന്ന നിലയിൽ ആണ് അത് എടുത്ത് കാണിക്കുന്നത്.
From this prophecy,
ഈ ഒരു പ്രവചനത്തിൽ നിന്ന്
Isaiah has prophesied in chapter 9 verse 6 that he is the prince of peace.
യെശയ്യാ പ്രവചകൻ താൻ സമാധാന പ്രഭു ആണ് എന്ന് താൻ അവിടെ പറഞ്ഞിരിക്കുന്നു.
From this prophecy, Paul has written in Ephesians 2:14 that Jesus is our peace.
ഈ ഒരു പ്രവചനത്തിൽ അധിഷ്ഠിതമാക്കി പൗലോസ് എഫേസ്യ 2:14 കർത്താവ് നമ്മുടെ സമാധാനമാണ് എന്ന് പറയുവാനിടയെ തീർന്നു.
Again in Colossians 1:20,
കൊലോസ്യർ 1:20,
having made peace through the blood on the cross, Paul is reinforcing that this Jesus is the prince of peace.
അതൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നിമിത്തം നമുക്ക് സമാധാനം ഉണ്ടാക്കി എന്ന് അപ്പോസ്തലൻ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും.
Now I would like to draw your attention to 49:10 again Genesis.
49-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുക.
And to him the last part shall be the obedience of the people.
ജാതികളുടെ അനുസരണം അവനോട് ആകും.
Now in the original Septuagint, that is the Greek New Testament, that people is plural. It is peoples.
ഇവിടെ ഒറിജിനൽ ഗ്രീക്ക് ഭാഷാന്തരത്തിൽ അവിടെ ജനം എന്നല്ല മറിച്ച് ജനങ്ങൾ എന്നാണ്.
Now what does that people mean?
ജാതികൾ എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്?
It indicates the wider scope in salvation where God had prophesied that Gentiles also will be included.
അത് രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ വിശാലമായിട്ടുള്ള സാധ്യതയാണ് എടുത്തു കാണിക്കുന്നത്. അതായത് ജാതികൾക്കും രക്ഷ സാഫല്യമാകും എന്നുള്ളതാണ്.
So this is about the prophecy of the Messiah.
ഇത് തീർച്ചയായും മശിഹയെ കുറിച്ചുള്ള പ്രവചനമാണ്.
നമ്പർ 2,
രണ്ടാമതായി
the picture.
ചിത്രം,
ദ പിക്ചർ ഓഫ് ദിസ് മെഷായ,
ഈ മെഷയെ കുറിച്ചുള്ള ചിത്രം.
എക്സോഡസ് ചാപ്റ്റർ 25,
പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം,
വേഴ്സ് 8 ആൻഡ് 9,
8-ഉം 9-ഉം വാക്യങ്ങൾ.
And let them make me a sanctuary that I may dwell among them.
ഞാൻ അവരുടെ മധ്യത്തിൽ വസിപ്പാൻ തക്കോണം അവർ എനിക്കൊരു തിരുനിവാസം, ഒരു കൂടാരം ഉണ്ടാക്കട്ടെ.
ഫോർ അബൌട്ട് 1 year they encamped at Sinai learning God's will.
ഒരു ഇസ്രായേൽ മക്കള് ഏകദേശം ഒരു വർഷത്തോളം സീനായിൽ അവർ പാളയം അടിപ്പാനിടയായി തീർന്നു.
Now the tabernacle has been constructed and erected according to the divine plan.
ദൈവിക പ്ലാനും പദ്ധതിക്കും അനുസൃതമായിട്ട് അവിടെ കൂടാരം അത് ഉണ്ടാക്കുവാനും അത് അവിടെ സ്ഥാപിതമാക്കുവാനും ഇടയായിട്ടു.
The divine residence has moved in.
ദൈവിക താമസം അതിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു.
Filling the tabernacle with the presence of God.
ആ കൂടാരം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ ഇടയായി തീർന്നു.
Now come to Numbers chapter 5 verse 3.
സംഖ്യാപുസ്തകം 5:3 അധ്യായം.
Chapter 5 verse 3.
സംഖ്യാ 5:3.
ആണായാലും പെണ്ണായാലും അവരെ പാളയത്തിൽ ഉണ്ടാക്കണം. ഞാൻ അവരുടെ മധ്യേ വസിക്കുകയാണ്. അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്.
Did you listen that?
അത് ശ്രദ്ധിച്ചുവോ?
ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് വിച്ച് ഐ ഡ്വെൽ,
ഞാൻ അവരുടെ മധ്യ ഇടയിൽ പാർക്കുന്നു.
ഓക്കെ. അൺടു ഹിം വാസ് ദ ഗാദറിംഗ് ഓഫ് ഹിസ് പീപ്പിൾ,
തന്റെ അടുക്കിലേക്ക് ആണ് തന്റെ വിശുദ്ധ ജനത്തിന്റെ കൂടി വരും.
ദാറ്റ് ഇസ് വൈ ഇൻ ദ ബൈബിൾ വി റീഡ് ഗോഡ് ഇസ് എ ജെലസ് ഗോഡ്.
അതുകൊണ്ടാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്.
വൈ ഇറ്റ് ഇസ് റിട്ടൺ ലൈക് ദാറ്റ്,
അതെന്തുകൊണ്ടാണ് അപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്?
ഹി വിൽ നോട്ട് ഷെയർ ഹിസ് ഗ്ലോറി വിത്ത് എനിബഡി എൽസ്.
തന്റെ മഹത്വം താൻ വേറെ ഒരു വ്യക്തിത്വത്തോടുകൂടെ മായി പങ്കുവെക്കുകയില്ല.
പ്ലീസ് കീപ് ദാറ്റ് ഫാക്ട് ഇൻ മൈൻഡ്.
ആ ഒരു വസ്തുത എപ്പോഴും നാം ബോധപൂർവം കൊണ്ട് നടക്കേണ്ടത് ആവശ്യമാണ്.
ഹിസ് പ്രസൻസ് ഡിമാൻഡ്സ് ഓൾ അവർ അട്രാക്ഷൻ,
തന്റെ സാന്നിധ്യം നമ്മുടെ സമ്പൂർണ്ണ ബോധം ആവശ്യപ്പെടുന്നതാണ്.
ഹിസ് പ്രസൻസ് ഡിമാൻഡ്സ് ഓൾ അവർ ഹോളിനെസ്,
തന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ വിശുദ്ധിയും അവിടെ ആവശ്യപ്പെടുന്നതാണ്.
ഹിസ് പ്രസൻസ് ഡിമാൻഡ്സ് ഓൾ അവർ സേക്രഡ്നെസ്,
നമ്മുടെ ആ തന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ ഒരു വേർതിരിച്ച ഏകാഗ്രത ആവശ്യപ്പെടുന്നു.
ഹിസ് പ്രസൻസ് ഡിമാൻഡ്സ് ഓൾ മൈ പേഴ്സണാലിറ്റി,
എന്റെ എല്ലാ വ്യക്തിത്വവും തന്റെ സാന്നിധ്യത്തിന്റെ മുമ്പാകെ താൻ അവിടെ ആവശ്യപ്പെടുകയാണ്.
Have you ever thought in whose presence we are sitting?
വാസ്തവമായിട്ട് ആരുടെ മുമ്പാകെയാണ് നാം ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ?
You know, we brethrens have become desensitized to spirituality.
ഒരു അർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ ഈ ആത്മീയതയോടുള്ള ബന്ധത്തിൽ നാം ഒരുതരം മരവിച്ച ഹൃദയങ്ങളുള്ളവരായി തീർന്നു പോയിട്ടുണ്ട്.
God who dwells and he said, "Where two or three are gathered in my name, there am I in the midst of them."
what do we think of this God who is in the midst of her?
Randa moono per koodi varunathukkeyum njan avada madhyathil unda vaasam cheyunu ennu paranja devathe kurichu nam endanu sangalpikkunathu.
Come to that verse now, Matthew chapter 18 verse 20.
Mathai
we have read that.
Adu nam already voice aanu Mathai 18:20 vaakyam.
Ah, where two or three are gathered in my name, there am I in the midst of them.
Randa moono per koodi varunathukkeyum njan avada madhyathil unda.
Now church in the local aspect emphasizes on the gathering center.
ഈ സ്ഥലം സഭ എന്നുള്ള നിലയിൽ നാം സഭയെ നോക്കുമ്പോൾ അത് വിശ്വാസികൾ കൂടി വരുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ
യു നോ വി ഹാവ് ഗോട്ട് സോ യൂസ്ഡ് ടു ദിസ് കൈൻഡ് ഓഫ് സെറ്റപ്പ് വെയർ the sacredness of God's presence is taken lightly.
Nam ee kudu varav namukku eppozhum aa reethil kudu varunnu varunnathu kondu ee kudu varavinte aa oru vishuddhi allengil adine kurichu valare laagavathodu kudeyana njan palappozhum karuthunnu.
That is why on the four corners of the tabernacle the 12 tribes of Israel were deputed specifically.
അതുകൊണ്ട് ആണ് ആ കൂടാരം നിലനിന്ന സമയത്ത് നാല് ഗോത്രങ്ങൾ അതിന്റെ നാല് കോണിലും 12 ഗോത്രങ്ങളും അതിന്റെ കോണുകളിലായിട്ട് അവിടെ സ്ഥിതി ചെയ്യുവാൻ ദൈവമാക്കി വെച്ചത്.
God is a God of specifics.
ദൈവം അവിടെ വളരെ കൃത്യനിഷ്ഠത ഉള്ള ദൈവമാണ്.
God is a God of minute detail.
വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു ദൈവമാണ്.
And hence when he is in the midst of us.
അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ മധ്യത്തിൽ നിലകൊള്ളുമ്പോൾ
when he is there
താൻ അവിടെ നമ്മുടെ മധ്യത്തിൽ വാസം ചെയ്യുമ്പോൾ
give importance to the holiness of his presence.
തന്റെ ആ സാന്നിധ്യത്തിന് ഒത്ത വിശുദ്ധി നാം കൽപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
Many times during our worship
പലപ്പോഴും നമ്മുടെ ആരാധനയുടെ വേളയിൽ
we make lot of compromises.
പലപ്പോഴും പല വിട്ടുവീഴ്ചകളൊക്കെ നാം ചെയ്യാറുണ്ട്.
We have small children in our families.
നമ്മുടെ കുടുംബങ്ങളിൽ വളരെ ചെറുപ്രായത്തിലുള്ള പൈതങ്ങളുണ്ട്.
Fathers and mothers.
പിതാക്കളും മാതാക്കളുമേ.
Bring your children with prayer to worship so that they may not cry and create nuisance.
ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ പൈതങ്ങളെ കൊണ്ടുവരിക. അത് ആരാധനയ്ക്ക് യാതൊരു രീതിയിലും അലക്ഷ്യം തട്ടാത്ത വണ്ണം.
Keep your hand on the child before coming to worship when you are at home.
വരുന്നതിനായിട്ട് വരുന്നതിന് മുമ്പ് പൈതങ്ങളുടെ മേൽ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.
Oh Lord, help my child to be quiet.
ദൈവമേ കർത്താവേ എന്റെ പൈതൽ ശാന്തമായിരിക്കാൻ ഇടയാക്കണം.
My child will understand the presence of God where you are interested.
അങ്ങ് ആഗതനായിരിക്കുന്ന ആ സ്ഥലത്ത് എന്റെ പൈതൽ ദൈവ സാന്നിധ്യം ബോധം അറിഞ്ഞു വരുവാൻ ഇടയായിത്തീരണമേ.
You wait and see how the child will behave.
നിങ്ങൾ നോക്കി പാർക്കുക എപ്രകാരം ആ ഒരു പൈതൽ പിന്നെ പ്രതികരിക്കുമെന്നുള്ളത് നിങ്ങൾ നോക്കി.
We are in the presence of God.
നാം ദൈവത്തിന്റെ സന്നിധിയിലാണ്.
We should not take things for granted.
നാം ലാഘവത്തോടുകൂടെ ആ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കരുത്.
Even aspects of giving them snacks during worship and the ministry of the word.
മാത്രമല്ല ദൈവവചനം ശുശ്രൂഷയുടെ വേളയിലൊക്കെയും അവർക്ക് ഭക്ഷണം നൽകി കൊടുക്കുക.
I told my wife, don't carry any snacks for the children.
ഞാൻ എപ്പോഴും എന്റെ ഭാര്യ സഹോദരിയോട് പറയാറുണ്ട് പൈതങ്ങൾക്കുള്ള ഭക്ഷണം ആരാധന സമയത്ത് എടുത്തുകൊള്ളരുത്.
In the school, can they have snacks anytime?
സ്കൂളിലാകട്ടെ ഏത് സമയത്ത് അവർക്ക് കഴിക്കുവാൻ അനുവാദമുണ്ടോ?
No.
അങ്ങനെയില്ലല്ലോ.
They have to wait for the time.
അവർ ആ സമയത്തിനായി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്.
Why can't we do that?
അത് നമുക്ക് ആരാധന സമയത്ത് അങ്ങനെ പാലിച്ചാൽ എന്താണ്?
I'm sorry, I have to say this.
ഇത് പറയേണ്ടത് വളരെ ദുഃഖത്തോടു കൂടിയാണ്.
You know, the training has to start.
ആ ഒരു അഭ്യാസം ഇപ്പോൾ തന്നെ ആ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങേണ്ടത് ആവശ്യമാണ്.
My father has beaten me taking outside the hall with his belt for creating nuisance inside the church.
സഭയ്ക്കകത്ത് അവിടെ പ്രയാസം സൃഷ്ടിച്ചത് നിമിത്തം എന്റെ പിതാവ് എന്നെ വെളിയിൽ കൊണ്ടുപോയി തന്റെ ബെൽറ്റ് കൊണ്ട് എന്നെ അവിടെ ശിക്ഷണം ചെയ്തിട്ടുണ്ട്.
He used to say like this.
ഇപ്രകാരം താൻ പറയുകയുണ്ടായി.
This is God's presence.
ഇത് ദൈവത്തിന്റെ സന്നിധിയാണ്.
Keep quiet.
അവിടെ മിണ്ടാതിരിക്കുക.
What are we doing today?
നാം ഇന്ന് എന്താണ് ചെയ്യുന്നത്?
Christ, whose inheritance we are, and he is dwelling in our midst, and he is he become a spectator today?
Christu nammade avakasham aayi thirunnirikkunna Christu than nam nammade madhyathil vaasam cheyyunna Christu than kevalam oru kaalchakaranaayi thirunnittundo?
He demands all of us all of our life
nammade jeevithathil ulla aasagalam than nammalil ninnu aavashyappedukaya.
Right now the next part is the person. Revelation chapter 1 verse 12 and 13.
നാലാമതായിട്ട് വ്യക്തി വെളിപാട് പുസ്തകം 1:12-13.
ഏഴ് പൊന്നും നിലവിളിച്ചതിന്റെ നടുവിൽ നിലയം ധരിച്ച് മാറി
Who is this person who has promised to be there in the midst?
ഈ നമ്മുടെ മധ്യത്തിൽ ആഗതനാകും എന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തി ആരാണ്?
It is the Lord Jesus Christ.
ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്.
In the midst of the seven lampstands.
ഇവിടെ ഇതാ ഏഴ് നിലവിളക്കുകളുടെ മധ്യത്തിൽ താൻ സ്ഥിതി ചെയ്യുന്നു.
One like the Son of Man.
മനുഷ്യപുത്രന് തുല്യനായ ഒരു വ്യക്തി.
I am just skipping. I want to go fast now.
ഞാൻ വളരെ വേഗത്തിൽ കടന്നു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു.
When we gather unto the Lord.
നാം കർത്താവിനായിട്ട് നാം കൂടി വരുമ്പോൾ.
We are not occupied with the size and the status of the local assembly. Please be careful of this.
ഈ സ്ഥലസഭയുടെ ആ ഒരു വലിപ്പമോ അതിന്റെ മറ്റ് വിധ കാര്യങ്ങളെ കുറിച്ചല്ല നാം ചിന്തിക്കുന്നത്.
Let me tell you my problem.
എന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.
We have a hall of 25x16.
25 അടി 16 നീളം ഉള്ള ഒരു ഹാൾ ഉണ്ട്.
We have around 13 families.
ഒരു 13 കുടുംബങ്ങൾ ഉണ്ട്.
And Sunday when I used to sit a few years back, 5 years back probably.
5 വർഷം മുമ്പ് ഞായറാഴ്ച ഞാൻ ഇങ്ങനെ സഭയിലായിരിക്കുമ്പോൾ,
I used to think all should come and the seats should be filled.
എല്ലാവരും കടന്നു വന്ന് ഈ ഇരിപ്പിടങ്ങളൊക്കെയും നിറയണമേ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്.
Where is my attention?
അപ്പോൾ എന്റെ ശ്രദ്ധ എവിടെയാണ്?
The size of the local assembly.
അത് ആ ലോക്കൽ സഭയുടെ ആ വലിപ്പത്തിലാണ് എന്റെ ചിന്ത.
Not in the sacredness of Lord's presence in the midst.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ബോധത്തിലല്ലായിരുന്നു എന്റെ ചിന്ത.
Now this is the practical application of this teaching.
ഈ ഉപദേശത്തിന്റെ പ്രായോഗിക വശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
It is not the building where we meet that we have to be obsessed with.
നാം കൂടി വരുന്ന ആ കെട്ടിടത്തെ കുറിച്ച് അതിന്റെ വലിപ്പത്തെ കുറിച്ചല്ല നാം ചിന്തിക്കുന്നത്.
It is the center person, Lord Jesus Christ, who is my Savior and Redeemer, who is my inheritance, to whom I should be attracted.
മറിച്ച് എന്റെ രക്ഷകനും എന്റെ വീണ്ടെടുപ്പുകാരനും എന്റെ കേന്ദ്ര പുരുഷനും ആയ എന്റെ കർത്താവായ യേശുക്രിസ്തുവിന് ആയിരിക്കണം എന്റെ പ്രഥമ സ്ഥാനം.
So the first distinctive of our assemblies are Christ is the gathering center of his people.
നാം കണ്ടതുപോലെ നമ്മുടെ കൂടിവരവുകളുടെ ആദ്യത്തെ സവിശേഷത എന്നുള്ളത് ക്രിസ്തു ആണ് കൂടിവരവിന്റെ കേന്ദ്ര പുരുഷൻ.
Let's make our assemblies Christ centered.
നമ്മുടെ എല്ലാ കൂടിവരവുകളും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സഭകളാക്കി
മാറ്റുക.
നമ്മുടെ കുടുംബങ്ങൾ അപ്രകാരം ക്രിസ്തു കേന്ദ്രീകരിക്കപ്പെട്ട ഒരു കുടുംബങ്ങളായി.
Let our lives be Christ centered.
നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തു കേന്ദ്രിതമായിട്ടുള്ള ജീവിതങ്ങളാകും.
Our professional life be focused on Christ and Christ only.
നമ്മുടെ ജോലി കാര്യങ്ങളിൽ അതിലൊക്കെയും ക്രിസ്തു കേന്ദ്ര പുരുഷനായി മാറേണ്ടത് ആവശ്യമാണ്.
Let our singing be Christ centered.
നമ്മുടെ പാട്ട് ശുശ്രൂഷകൾ അതിലും അതിന്റെ മധ്യത്തിലും ക്രിസ്തു നേതൃത്വ സ്ഥാനം.
Let our preaching and teaching be Christ centered.
നമ്മുടെ പ്രസംഗം നമ്മുടെ ഉപദേശം അതെല്ലാം ക്രിസ്തു കേന്ദ്രിതം ആയി തീരേണ്ട ആവശ്യമാണ്.
On Christ the solid rock I stand.
ഈ ഉറപ്പുള്ള പാറയായ ക്രിസ്തു മേൽ ആണ് നാം ഏവരും നിലകൊള്ളുന്നത്.
Can that Christ become everything for us?
ആ ക്രിസ്തു നമുക്ക് എല്ലാം ആയി പരിവർത്തിക്കുവാൻ ഇന്ന് ഇടയായി തീരും.
My passion is Christ.
എന്റെ അഭിനിവേശം ക്രിസ്തുവായി തീരുവാൻ.
My life is Christ.
എന്റെ ജീവിതം ക്രിസ്തുവായി തീരുവാൻ.
My thinking is Christ.
എന്റെ ചിന്ത അത് ക്രിസ്തു ആയി ഭവിക്കുവാൻ.
I gather unto his name.
ഞാൻ കൂടി വരുന്നത് തന്റെ നാമത്തിങ്കലാണ്.
Let us shed all apprehensions and inhibitions and filter those thoughts which have endured in the past to be attracted to the person of the Lord Jesus Christ.
Ellavida chindangalum bhayangalum okkeyum adu agathi nirthikonde bhoothakalathil thanne poornamayi sridhikkuvan tadasamayi ninnadokke maatikonde poornamayi Christuvine kendramaakki sridhippan idayathil.
Christ the gathering in the midst where 2 or 3 are gathered, he has promised he will be there.
ഓ രണ്ടോ മൂന്നോ പേര് കൂടി വരുന്നിടത്തൊക്കെയും താൻ ഉണ്ട് എന്ന് ക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
Have we lost sensitivity to spirituality?
ആത്മീയതയോടുള്ള ബന്ധത്തിൽ നമുക്ക് മരവിച്ച് പോയിട്ടുള്ള ഒരു സമീപനമാണോ ഉള്ളത്?
I think yes.
അത് അങ്ങനെയാണ് എന്ന് എനിക്ക് ചിന്തിപ്പാനിടയായി.
Let's cry out this night.
അതുകൊണ്ട് ഈ രാത്രി നമുക്ക് തന്നോട് നിലവിളിക്കാം.
And say to God,
ദൈവത്തോട് ഇപ്രകാരം പറയാം.
Lord, we took you for granted.
അയ്യോ ദൈവമേ, ഞങ്ങൾ അതിനെ കേവലം ലാഘവത്തോടുകൂടെ ഞങ്ങൾ കരുതി എന്ന് പറയാം.
We have taken your name for granted.
നിന്റെ നാമത്തെ ഞങ്ങൾ വൃഥാ എടുത്തു എന്ന് പറയാം.
We have taken your presence in our midst for granted.
നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് അത് വൃഥായി കരുതി എന്ന് നമുക്ക് പറയാം.
We have taken your holiness and grace for granted.
നിന്റെ വിശുദ്ധിയും അതിനേക്കാൾ നിന്റെ കൃപയും അതൊക്കെയും ഞങ്ങൾ ലാഘവ വിശ്വാസത്തോടു കൂടെ അത് കരുതി എന്ന് നമുക്ക് ഏറ്റു പറയാം.
This is a very important teaching, assembly teaching, distinct.
ഇത് വളരെ പ്രാമുഖ്യം അർഹിക്കുന്ന ഒരു സഭാ പഠിപ്പീരാണ്.
Second point.
രണ്ടാമതായി,
brethren, assembly distinctives are independent and undenominational.
ബ്രദറൻ സഭകളുടെ സവിശേഷതകൾ അത് വേറിട്ട് നിൽക്കുന്നതാണ്. അത്
ഇൻഡിപെൻഡന്റ്
സ്വതന്ത്രമാണ്, അത്
ആൻഡ് അൺഡിനോ
സാമുദായികം അല്ലാത്തതാണ്.
പ്ലീസ് റിമെമ്പർ, ദിസ് നോട്ട് ആൻ ഈസി ട്രാൻസ്ലേഷൻ. ഹി നീഡ്സ് ലോട്ട് ഓഫ് ഗ്രേസ്. Okay, brethren assemblies have adopted the position of being independent. They are independent in nature.
Brethren assemblies avare swandhirayamayi nilakollunna assemblies avare samudayika aa oru reethiyalla kadapidikkunnu.
That means the local assembly is autonomous.
Adayathu stalam sabha avarku സ്വതന്ത്രമായി നിൽക്കാൻ ഉള്ള അധികാരമാണ്.
ഇറ്റ് ഇസ് സെൽഫ് ഗവേൺഡ് ബൈ ദി എൽഡേഴ്സ്.
അത്
മൂപ്പന്മാരാൽ
ഭരിക്കപ്പെടുന്ന ഒരു സഭയാണ്.
ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ടീച്ചിംഗ് ഓഫ് അവർ അസംബ്ലി.
അത് നമ്മുടെ സഭകളുടെ മനോഹരമായിട്ടുള്ള ഒരു പഠിപ്പീരാണ്.
നോട്ട് സിംഗുലർ പേഴ്സൺ ബട്ട് മോർ ദാൻ വൺ എൽഡർ ഇൻ പ്ലൂറൽ.
കേവലം ഒരു വ്യക്തി അല്ല നേതൃസ്ഥാനത്തിൽ, മറിച്ച് പല വ്യക്തികൾ, മൂപ്പന്മാർ എന്ന നിലയിൽ.
ഇറ്റ് ഈസ് നോട്ട് സബ്ജെക്ട് ടു ഔട്ട്സൈഡ് റിലിജിയസ് legislation and intervention.
Adu bahyamayittulla endengilum niyamavaligalkkul ullil nilkunna onnalla.
We don't have any space for pope, cardinals, archbishops and presidents.
Pope, mitranmar, archbishop, president enni sthanangalkkonum namukku nammude sabha sthalam sabagalil sthanamilla.
Okay, come to Philippians chapter 1 verse 1.
Philippiar 1:1 lkk kadandu vara.
Okay, there we see the plurality of the elders.
അവിടെ മൂപ്പന്മാരുടെ ബഹുത്വം നമുക്കവിടെ കാണുവാൻ സാധിക്കും.
ഓക്കെ, ദേ ബിഷപ്പ് പോൾ ആൻഡ് തിമോത്തി, ബോണ്ട് സെർവന്റ്സ് ഓഫ് ജീസസ് ടു ഓൾ ദ സെയിന്റ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹൂ ആർ ഇൻ ഫിലിപ്പി വിത്ത് ദ ബിഷപ്സ് ആൻഡ് ഡീക്കൺസ്.
അവിടെ സഭാ മൂപ്പന്മാരെ കുറിച്ച് പറയുന്നത് അവിടെ മൂപ്പന്മാരും.
Somebody please help in reading.
ഫിലിപ്പിയർ 1:1.
ഓക്കെ, the apostolic church, the early church, they believed in the plurality of elders.
Adima sabha avar moopanmarude bahuthathil vishwasichirunnu.
At that time here the word bishops and deacons are written.
Avade namukku rendu vaakkal kaanavallo, adhyakshanmarum sushushanmarum.
I will explain that.
Adu njan vishadikkunnu.
So the guidance and government of local assembly is to be in the hands of plurality of elders.
സ്ഥലം സഭകളെ അവിടെ നേതൃസ്ഥാനത്തിൽ വഹിക്കുന്നത് അധ്യക്ഷന്മാരും സുശ്രൂഷകന്മാരുമാണ്.
ഓക്കെ, കം ടു ആക്ട് ചാപ്റ്റർ 20 നൗ.
പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം
17
പതിനേഴാം വാക്യം.
മൂപ്പന്മാരെ, that is, and he called for the elders of the church. It is in plural.
അവിടെ നാം വായിക്കുന്നത് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവിടെ ഒരു ബഹുത്വം നമുക്ക് കാണുവാം.
Now why it is not singular?
അത് അവിടെ ഏക വചനത്തിൽ പറയാത്തത് എന്താണ്?
Because when we come to Paul, when he is calling the Ephesian elders in verse 28,
എഫേസ്യർ ഉള്ള മൂപ്പന്മാരെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ൽ വിളിക്കുമ്പോൾ, താൻ കൂട്ടി വരുത്തുമ്പോൾ
20:28,
ഇൻ 20:28,
somebody please read. Now look at the responsibility. Paul is calling the Ephesian overseers and the elders.
ഇവിടെ എഫേസ്യയിൽ ഉള്ള മൂപ്പന്മാരെയും സുശ്രൂഷകരെയും വിളിച്ചു വരുത്തുകയാണ്.
Take heed to yourselves and all to all the flock among which the Holy Spirit has made you overseers. Again it is in plural.
അവിടെയും അവിടെ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവീൻ.
Now come to first.
അധ്യക്ഷരാക്കി വെച്ചു.
First Timothy chapter 4 verse 14 now.
1 Timothy 4:14.
Now see the way Paul is explaining. Okay,
മൂപ്പന്മാരെ
hands of the eldership. It is not the hand of the eldership, it is the hands of the eldership.
മൂപ്പന്മാരുടെ കൈവപ്പോടെ.
So there are three words that is coming now.
അവിടെ മൂന്ന് വാക്കുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
Overseers,
അവിടെ അധ്യക്ഷന്മാർ.
And then we have elders,
ശുശ്രൂഷകുമാര്, and then we have presbytery. Okay, all right. So this presbytery is from the word presbyteros.
Presbytery എന്നുള്ള ആ വാക്ക് presbyteros എന്നുള്ള ആ വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്.
From overseers comes episcopos.
Overseers എന്നുള്ള പദം, അതായത്
translated as bishops in Philippians 1:1.
Episcopos എന്നുള്ള വാക്കിൽ നിന്നാണ് അധ്യക്ഷന്മാർ എന്നുള്ള വാക്ക് വന്നത്.
So in the early church there were three names.
ആദിമ സഭയിൽ മൂന്ന് നാമങ്ങളാണ് നൽകി കൊടുത്തിരുന്നത്.
ഓവർസിയർ,
അവിടെ അധ്യക്ഷന്മാര്,
എ പ്രസ്ബിറ്റർ,
മൂപ്പന്മാര്,
ആൻഡ് എ ബിഷപ്പ്. Now we combine this word and we call two terms as pastor teacher.
ഈ എല്ലാ വാക്കുകളെയും നാം ഉപസംഹരിച്ചുകൊണ്ട് രണ്ട് വാക്കിൽ നാം പറയുകയാണ്. ഒന്ന് മൂപ്പന്മാര്, ഉപദേശി.
Elder, pastor means the one who is elder and who is a teacher also, because in verse 28 of Acts 20 he says, take heed to yourselves and to the flock.
അപ്പോസ്തല പ്രവൃത്തി 20:28 മൂപ്പന്മാർ എന്ന് പറയുമ്പോൾ അവർ മൂപ്പൻ സ്ഥാനവും വഹിച്ചിരുന്നു, അവർ ഉപദേശിക്കുകയും ചെയ്തിരുന്നു.
Okay. Now, the elders are the designated or the appointed by the Holy Spirit for feeding the flock, teaching the flock, taking care of the flock.
അവിടെ ആടുകളെ അവിടെ പോഷിപ്പിക്കാനും അവരെ കരുതുവാനുമായിട്ട് പരിശുദ്ധാത്മാവിനാൽ ആക്കപ്പെട്ട വ്യക്തികളാണ് മൂപ്പന്മാർ.
And it is always in plurality.
അതെപ്പോഴും അത് ഒരു ബഹുവചനത്തിൽ ആണ് അത് പറഞ്ഞിരിക്കുന്നത്.
This is a distinctive feature of our assembly.
ഇത് നമ്മുടെ സ്ഥലം സഭകളുടെ ഒരു സവിശേഷതയാണ്.
We don't believe in one man ministry.
അവിടെ നാം ഒരു വ്യക്തി മാത്രം ശുശ്രൂഷ സ്ഥാനത്ത് ഉള്ളതായി നാം അംഗീകരിക്കുന്നില്ല.
We don't believe in a personality oriented congregation.
ഒരു വ്യക്തി പ്രഭാവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂടിവരവല്ല നാം.
And hence we have in our assemblies more than one elder.
അതുകൊണ്ട് തന്നെ നമ്മുടെ സഭാ സ്ഥലങ്ങളിലൊക്കെയും ഒന്നിൽ ഫരം മൂപ്പന്മാർ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
Which is not the case in other mainline churches.
മറ്റുള്ള സമുദായിക സഭകളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല.
So the autonomy of the local church has to be maintained, and that is a distinctive teaching of brethren assembly.
നമ്മുടെ സ്ഥല സഭകളുടെ സ്വാതന്ത്ര്യമായിട്ടുള്ള പ്രവർത്തനം അത് എപ്പോഴും നാം പാലിക്കേണ്ടതാണ്. അത് നമ്മുടെ സ്ഥല സഭകളുടെ ഒരു പ്രത്യേക സവിശേഷതയാണ്.
This does not mean that the practices that we follow in the New Testament, they are absolutely perfect. This does not, it does not mean like that.
എന്നാൽ നാം നമ്മുടെ പ്രായോഗിക വശത്ത് നാം പാലിക്കുന്ന എല്ലാം സമ്പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് അത് ഞാൻ പറയുന്നില്ല.
I believe in a very great verse in the Bible.
ഞാൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വേദവാക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
You know, Matthew 16:18.
മത്തായി 16:18.
Where Jesus Christ said, I will build my church.
കർത്താവ് പറഞ്ഞുവല്ലോ, ഞാൻ എന്റെ സഭയെ പണിയും.
That is regarding the universal church.
അത് സാർവത്രിക സഭയെ കുറിച്ചാണ് താൻ പറയുന്നത്.
But the miniature shadow of the universal church, which is the local body of Christ.
എന്നാൽ സാർവത്രിക സഭയുടെ ഒരു ചെറിയ ഒരു നിഴൽ എന്ന നിലയിൽ സ്ഥല സഭ വർത്തിക്കുന്നു.
In spite of all the imperfections that we have in our local assembly.
ഈ നമ്മുടെ സ്ഥല സഭയിലുള്ള എല്ലാ വൈകല്യങ്ങളും മുന്ന് കണക്കിലെടുത്താൽ പോലും,
what gives me hope is,
എനിക്ക് ആശയ്ക്ക് വക നൽകുന്നത്,
Christ is building.
ക്രിസ്തു തന്റെ സഭയെ പണിയുന്നു എന്നുള്ളത്.
Now we may see, we may say, who after this brother now in the church?
പലപ്പോഴും നാം ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ഓ ഈ സഹോദരന് ശേഷം പിന്നെ ആര് എന്നുള്ളത്.
The question was asked to by the press reporters to Billy Graham.
ബില്ലി ഗ്രഹാമിനോട് പത്രാധിപർ ഇപ്രകാരം ചോദിപ്പാനിടയായി തീർന്നു,
who after you?
അങ്ങക്ക് ശേഷം ആരാണ്?
You know what he said?
അപ്പോൾ തന്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു,
who made Billy Graham?
ബില്ലി ഗ്രഹാമിനെ ബില്ലി ഗ്രഹാം ആക്കിയത് ആരാണ്?
God.
ദൈവമാണ്.
And he will raise people.
താൻ തനിക്കുള്ള ജനത്തെ താൻ എഴുന്നേൽപ്പിക്കും.
So we may think now the seat is vacuum and who is going to take over.
ഒരുപക്ഷെ ഇപ്പോൾ ഇരിപ്പിടം അവിടെ അവിടെ കാര്യമായിരിക്കുന്നു, ആര് ഇനിയും അതിലേക്ക് വരും എന്നൊക്കെയും നാം ചിലപ്പോൾ ചിന്തിക്കാനിടയെ തീരും.
Eldership is a very responsible job.
ഈ അധ്യക്ഷ സ്ഥാനം എന്നുള്ളത് വളരെ ഉത്തരവാദിത്തം ഉള്ള ഒരു സ്ഥാനം തന്നെയാണ്.
Once we sit there,
അവിടെ നാം ആക്കപ്പെടുമ്പോൾ,
then only we will understand the responsibility, what it means to become an elder.
എങ്കിൽ മാത്രമേ ഒരു സഭയുടെ ഒരു അധ്യക്ഷനാകുക എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് മനസ്സിലാക്കുവാനിടയെ തീരും.
We see the qualifications in the epistle of Timothy, 1 Timothy chapter 3, who can become an elder.
ഒന്ന് തിമോത്തിയോസ് 3-ൽ നമുക്ക് ഒരു മൂപ്പന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും.
17 qualities in the life of an elder.
ഒരു ഒരു മൂപ്പന്റെ ജീവിതത്തിൽ 17 ഗുണഗണങ്ങൾ കാണപ്പെടണം.
ഇറ്റ് ഈസ് സംസ് നോട്ട് പോസിബിൾ ടു ഹാവ് ഓൾ ദോസ് 17 ക്വാളിറ്റി.
എല്ലാ 17 സ്വഭാവ ഗുണങ്ങളും കാണുവാൻ ഒരുപക്ഷെ ചിലപ്പോൾ സാധിക്കില്ല.
ഓക്കെ, ബട്ട് ദർ ആർ സർട്ടൻ ബേസിക് തിങ്സ് ദാറ്റ് നീഡ്സ് ടു ബി ദയർ.
എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില ഗുണങ്ങൾ കാണേണ്ടത് അത്യാവശ്യമാണ്.
ഇൻട്രസ്റ്റിംഗ്ലി ദർ ഇസ് വൺ കണ്ടീഷൻ ദയർ.
വളരെ ശ്രദ്ധേയമായിട്ട് അവിടെ ഒരു 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 ഉപാധി ഉണ്ട്.
വാട്ട് ഇസ് ദാറ്റ്? യു നോ, ഹി ഷുഡ് ബി ഹസ്ബൻഡ് ഓഫ് വൺ വൈഫ്.
താൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം.
വൈ?
അതെന്തുകൊണ്ടാണ്?
വൈ ഗോഡ് പുട്ട് ദാറ്റ് കണ്ടീഷൻ ദേർ?
ആ ഒരു വ്യവസ്ഥ ദൈവം എന്താണ്, എന്തുകൊണ്ടാണ് അവിടെ വെച്ചത്?
വൈ ഡിഡ് ഹി ഡു ദാറ്റ്?
അത് ദൈവം അപ്രകാരം ചെയ്തത് എന്തുകൊണ്ടാണ്?
യു നോ, ദേർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്.
അതിന്റെ പിൻപിൽ ഒരു കാരണമുണ്ട്.
വാട്ട് ഡിഡ് ഐ സേ?
ഞാൻ എന്താണ് പറഞ്ഞത്?
എവറിതിങ് സ്റ്റാർട്സ് ഇൻ ദ ഫാമിലി.
എല്ലാത്തിന്റെയും ഉത്ഭവം തുടക്കം കുടുംബത്തിൽ നിന്നാണ്.
ആൻഡ് സ്പിരിച്വാലിറ്റി സ്റ്റാർട്സ് ഇൻ ദ ഫാമിലി.
ആത്മീയതയുടെ തുടക്കവും കുടുംബത്തിൽ നിന്നാണ്.
ലീഡർഷിപ്പ് സ്റ്റാർട്സ് ഇൻ ദ ഫാമിലി.
നേതൃത്വം അവിടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു.
കറക്ഷൻ സ്റ്റാർട്സ് ഇൻ ദ ഫാമിലി.
ഗുണീകരണം, ആ പ്രക്രിയ അവിടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു.
ഹ്യൂമിലിറ്റി സ്റ്റാർട്സ് ഇൻ ദ ഫാമിലി.
വിനയഭാവം, അത് കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്.
സെൻസിറ്റിവിറ്റി ടു പീപ്പിൾ സ്റ്റാർട്സ് ഇൻ ദ ഫാമിലി.
ആളുകളോടുള്ള ആ ഒരു വികാരങ്ങൾ, അത് തുടങ്ങുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്.
ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദെയർ ഇൻ ദ ഫാമിലി, ഇൻ ദ ലൈഫ് ഓഫ് എൻ എൽഡർ,
അത് കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു മൂപ്പന്റെ ജീവിതത്തിൽ കാണപ്പെടുന്നില്ല എങ്കിൽ,
ദെൻ ഹി കനോട്ട് ബി എ ഗുഡ് ഓവർസിയർ ഇൻ ദി ചർച്ച്.
അത് അർത്ഥമാക്കുന്നത് ഒരു സ്ഥലം സഭയിൽ താൻ നല്ലൊരു അധ്യക്ഷനായി വർത്തിക്കുവാൻ തനിക്ക് സാധിക്കില്ല.
God does not make mistakes when he writes the word.
ദൈവവചനം അവിടെ രേഖപ്പെടുത്തി തരുമ്പോൾ ദൈവം ഒരിക്കലും ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല.
And hence it is applicable to deacons as well.
അതുകൊണ്ട് തന്നെ സഭാ ശുശ്രൂഷകന്മാർക്കും ഇത് ബാധകമാണ്.
My conviction is like this.
എന്റെ വിശ്വാസം ഇങ്ങനെയാണ്.
You may not agree with that.
ഒരുപക്ഷേ നിങ്ങൾ അതുമായിട്ട് ഒരുപക്ഷേ എന്നോട് ഒത്തുപോകുകയില്ലായിരിക്കും.
In today's world it is not sometimes practical also.
ഇന്നത്തെ ലോകത്തിൽ ഒരുപക്ഷേ അത് പ്രായോഗികമായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ലായിരിക്കും.
If we really want to pastor a church.
വാസ്തവമായിട്ട് ഒരു സഭയെ നമുക്ക് നയിക്കണമെങ്കിൽ,
eldership is also demanding a full time job.
ഈ മൂപ്പന്മാർ എന്നുള്ളത് ഒരു പൂർണ്ണ സമയ ശുശ്രൂഷയായി ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്.
ബിക്കോസ് ദാറ്റ് ഇസ് ദ ഡിമാൻഡ് നൗ.
എന്നാൽ അതാണ് ഈ കാലഘട്ടത്തിന്റെ അത്യാവശ്യം.
സോ ഹൗ വിൽ ദ എൽഡേഴ്സ് ഫാമിലി റൺ ദെൻ?
അങ്ങനെയാണെങ്കിൽ മൂപ്പന്മാരുടെ കുടുംബം എങ്ങനെ അവർ പുലർത്തപ്പെടും?
ചർച്ച് ഷുഡ് പ്രൊവൈഡ് ഫോർ ദ എൽഡർ.
ഈ സഭ മൂപ്പന്മാർക്ക് വേണ്ടി കരുതേണ്ടത് ആവശ്യമാണ്.
ഡിഡ് യു ഗെറ്റ് ദാറ്റ്?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
സം വൈഫ്സ് മേ ബി തിങ്കിംഗ് നൗ, ഹൗ ഗുഡ് ഇറ്റ് വുഡ് ബി, മൈ ഹസ്ബൻഡ് വിൽ ബി അറ്റ് ഹോം നൗ.
പക്ഷേ ചില സഹോദരിമാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്റെ ഭർത്താവ് ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു.
ഇഫ് വി ഫോളോ ദ പ്രാക്ടീസ്,
ഈ ഒരു പ്രായോഗിക ഒരു രീതി നാം പിന്തുടരുമെങ്കിൽ,
ദെൻ കൊലോസ്യൻസ് ചാപ്റ്റർ 1:28-29 വിൽ ബി ഡൺ അബ്സൊല്യൂട്ട്ലി.
കൊലോസ്യർ 1:28-29 സമ്പൂർണമായ രീതിയിൽ അത് നമുക്ക് പിൻപറ്റുവാനിടയായി.
ദെൻ ഓൺലി ദാറ്റ് thing will be done.
എങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ.
വാട്ട് ഡിഡ് പോൾ സേ ദേർ?
എന്താണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്?
Paul was not a mass discipler. He doesn't take mass and then teach them.
ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ആഹാലവൃദ്ധം ജനത്തെ അവിടെ ശിഷ്യന്മാരാക്കുന്ന ഒരു രീതിയല്ലായിരുന്നു.
ഹൗ മെനി ടൈംസ് ദ വേർഡ് എവറി ഹാസ് കം ദേർ?
ഈ ഒരു വാക്യത്തിൽ വ്യക്തിപരമായിട്ട് ഓരോ മനുഷ്യൻ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്?
3 times.
ഏത് മനുഷ്യൻ?
ഹി സേസ് എവറി മാൻ പ്രസന്റ് ഹിംസെൽഫ് to perfect as to unto Christ Jesus.
ഏത് മനുഷ്യനും അവിടെ ക്രിസ്തുവിന്റെ മുമ്പാകെ സമ്പൂർണമായി അവിടെ സമർപ്പിക്കപ്പെട്ടു.
And verse 29.
29th വാക്യം.
For this I labored.
അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയുടെ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.
What a church that will be then.
അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലസഭ എത്ര നല്ല ഒരു സ്ഥലസഭയായിരിക്കും.
Every soul is mentored and discipled.
ഓരോ ആത്മാവും അവിടെ കരുതപ്പെടുകയും അവിടെ ശിഷ്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും.
I could cover only two things.
രണ്ട് കാര്യങ്ങളെ എനിക്ക് ഇന്ന് പറയുവാൻ ഇടയായിട്ടുള്ളൂ.
I have a very bad habit.
എനിക്ക് ഒരു ദുശീലമുണ്ട്.
I teach exhaustively.
ഞാൻ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്.
Is it good or bad? I don't know.
അത് നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല.
So if you say no, then I will cut it short next time.
അല്ല എന്ന് പറയുവാണെങ്കിൽ ചുരുക്കി പറയുവാൻ എനിക്ക് അടുത്ത പ്രാവശ്യം സാധിക്കും.
Is it beneficial?
ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നുവോ?
Okay. I have tried to be very simple.
വളരെ ലളിതമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചത്.
Sorry to disturb you. Okay, may God bless us with the study of this passage.
Devam ee vajana padana mugandram devam nammale anigrihikkumaragatte.
Youngsters,
chirappakare,
don't leave brethren assembly.
Brethren sabagale vittu pogarude.
Nothing like I love and I'm so proud to be a brethren man.
Oru brethren vishwasi enna nilagolluvan enikku valare adhigam santosham undu, prashamsi undu.
This is the treasure that we have.
Idu devathinte amulya ratnamano.
How good we feel when we carry a big Bible, and what a treasure this is.
Oru velliya oru Bible nam pidikkumbol namukku etra maatram santosham undu.
Praise the Lord.
Devanaame pidumaragatte.